إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يقول الإمام أبو عبد الله محمد بن قيم الجوزية رحمة الله عليه رحمة واسعة فيما يقال في الحب والمحبة قال الرابع والعشرون سكر لا يصحو صاحبه إلا بمشاهدة محبوبه ثم السكر الذي يحصل عند المشاهدة لا يوصف മഹബത്തിനെ സംബന്ധിച്ച് മുൻപുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള അഖ്വാലുകളിൽ പ്രസിദ്ധമായ വാക്കുകൾ അവയെ ഉദ്ധരിക്കുകയും അവയിൽ ചിലതിന് താലീഖ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മദാരിജിൽ പറഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 24-ാമത്തേത് അർറാബിഉ വൽ അഷ്റൂൻ. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ, സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, സുഖ്റുൻ, അതൊരു ലഹരിയാണ്. ലാ യസ്ഹു സാഹിബുഹു, ആ ലഹരി ബാധിച്ചാൽ അതിന്റെ ആള് ആ ലഹരിയിൽ നിന്ന് വിമുക്തി പ്രാപിക്കില്ല, ലഹരിയിടില്ല, ഉണരില്ല. ഇല്ല ബി മുഷാഹദത്തി മഹ്ബൂബിഹി, തന്റെ മഹ്ബൂബിനെ നേർക്ക് നേരെ കാണുമ്പോൾ അല്ലാതെ, കണ്ടാലല്ലാതെ. പിന്നെ വീണ്ടും അതൊരു ലഹരിയാണ്. അല്ലദീ യഹ്സുലു ഇൻദൽ മുഷാഹദ, മഹ്ബൂബിനെ കാണുമ്പോൾ ഒരു ലഹരി വരാനുണ്ട്. ലാ യൂസഫ്, അത് വിവരണാതീതമാണ്. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞു, മഹബ്ബത്ത് എന്ന് പറഞ്ഞ വാക്ക് പറയുമ്പോൾ തന്നെ ഭൗതികമായി, ലൗകികമായി നമ്മളത് കാണുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. കവികളും അല്ലെങ്കിൽ ഫിലോസഫർമാരുമൊക്കെ അതിനെ കൊണ്ടുപോയി തളച്ചിടാറുള്ളത് ഒന്നുകിൽ പെണ്ണിൽ അല്ലെങ്കിൽ കള്ളിലാണ്. ആ രൂപത്തിലാണ് അതൊക്കെ വിവരിക്കപ്പെടാറുള്ളത്. എന്നാൽ ശരഇയായി മഹബ്ബത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇത്തരം വാക്കുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. എന്നല്ല, അത്തരം വാക്കുകൾ ശരഇയായി മഹബ്ബത്ത് എന്ത് എന്ന് നിർവചിക്കാവുന്ന വാചകങ്ങൾ പോലുമല്ല. അത് വേറെ തന്നെ ശർഇന്റെ ഭാഷയും രീതിയും എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ സുരക്ഷിതമാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഈ വാചകം ഉദ്ധരിച്ചപ്പോൾ, ഇത് മുൻപുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്, ത്വരീഖത്തും അതുപോലെ തന്നെ തസവ്വുഫും സൂഫിസവും ത്വരീഖത്തും ഒക്കെ തലയിൽ കയറിയിട്ടുള്ള ആളുകൾ അവരെത്തിപ്പെടാറുള്ളത് നേർക്കു നേരെ ഇതിലാണ്. അതുകൊണ്ടാണ് അവര് കഞ്ചാവും കള്ളുമൊക്കെ ഇഷ്ടപ്പെടുന്നത്. അതെങ്ങനെ ചില ലഹരി ബാധിച്ചെങ്കിലേ അള്ളാഹിനോട് സ്നേഹം ഉണ്ടാകുള്ളൂ, അങ്ങനെ ലഹരി മൂത്തിട്ട് വേണം ഹബ്ബുണ്ടാകാൻ, ദുനിയാവ് മുഴുവൻ മറക്കണം, ദുനിയാവുമായുള്ള എല്ലാ ഇടപാടുകളും തീരണം, എല്ലാ ബന്ധങ്ങളും മുറിയണം. അങ്ങനെ ബന്ധങ്ങൾ മുറിക്കാൻ വേണ്ടി അവർ പലതും പരീക്ഷിച്ചു നോക്കും. എന്തൊക്കെ നോക്കാം? ആദ്യം അവർക്ക് തോന്നും ഭക്ഷണമാണൊരു പ്രശ്നം, അപ്പോ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ചിലതൊക്കെ അവർക്ക് ഹറാമാക്കും, മാംസം പോലുള്ളത് അവർ ഭക്ഷിക്കില്ല. ഇത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, മാംസം ഭക്ഷിക്കുന്നതാണ് മനുഷ്യന്റെ വികാരങ്ങളെ ഉണർത്തുന്നത്. അതുകൊണ്ട് അതില്ലാതായി കഴിഞ്ഞാൽ ശരീരങ്ങൾക്ക് ഒരു വളരെ ചെറിയ ഒരു ബലം മാത്രം വേണ്ടതുള്ളൂ. അങ്ങനെ ചില ശരീരത്തെ ക്ഷീണിപ്പിച്ചും ശരീരത്തെ വേണ്ട വിധമുള്ള അല്ലാഹ് ഹലാലാക്കിയ ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ചും അങ്ങനെ തളർത്താൻ വേണ്ടിയിട്ട് നോക്കും. രണ്ടാമത്തേത് കുടുംബജീവിതമാണ് അള്ളാഹുവുമായുള്ള ബന്ധത്തിന് തടസ്സം. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ തടസ്സം നിൽക്കുന്നത് അതാണ് എന്ന് പണ്ട് പുരോഹിതന്മാര് റഹ്ബാനിയത്ത്, ക്രിസ്ത്യാനികൾ അവര് കണ്ടെത്തിയ റഹ്ബാനിയത്ത്, ആ റഹ്ബാനിയത്ത് തലയിൽ പിടിച്ചിട്ടുള്ള ആളുകൾക്ക് തോന്നും കുടുംബജീവിതം നയിക്കുക എന്നുള്ളതാണ്, ഭാര്യ മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം. അതുകൊണ്ട് അത് അവർക്ക് അവര് സ്വയം ഹറാമാക്കും. അങ്ങനെ തുടങ്ങിയിട്ട് പല മേഖലയും അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലുകൾ അതൊഴിവാക്കണം. ഒറ്റക്ക് അങ്ങനെ ഇരിക്കണം, ഇബാദത്തുകളുമായി പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നാൽ മതി. ലൗകികമായ ഒരു ഏർപ്പാടിലും ഇടപെടേണ്ടതില്ല. അങ്ങനെ ജോലി ഉപേക്ഷിക്കും, പള്ളികളിൽ ചടഞ്ഞുകൂടിയിരിക്കും, അപ്പൊ സ്വാഭാവികമായി സമ്പാദിച്ച് നല്ല വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പറ്റാതാകുമ്പോ കരിമ്പടം പുതക്കാൻ തുടങ്ങും. അങ്ങനെ അതിൽ നിന്നാണ് തസവ്വുഫ് എന്നുള്ള വാക്ക് തന്നെ, സൂഫ് എന്ന് പറഞ്ഞാൽ രോമം എന്നാണ്. ആർഭാടമുള്ള ഒരു വസ്ത്രവും വേണ്ട, സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്നെല്ലാം ഒഴിവായിട്ട് വെറും ഒരു കരിമ്പടം പുതച്ച് പള്ളിയുടെ മൂലക്കലിരിക്കണം. അങ്ങനെ അള്ളാഹുവുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതും അവര് പരീക്ഷിച്ചു നോക്കിയിട്ട് അവിടെയും നിൽക്കുന്നില്ല, അത് ജമാഅത്ത് നിസ്കാരത്തിന് സമയമാകുമല്ലോ, അപ്പൊ ആളുകൾ വരുമല്ലോ, കൂടെ ചേർന്ന് നിൽക്കുമല്ലോ, ഒരുത്തനും തന്റെ കാലിന്റെ കൂടെ കാല് ചേർത്ത് വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ വേറൊരുത്തനോട് ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല, അപ്പൊ അതുമൊന്നും വിട്ടു. തീരെ ജനങ്ങളുമായി ബന്ധം ഉണ്ടാകരുത്. അങ്ങനെ വിട്ടുപോയി വിട്ടുപോയി അവസാനം തോന്നി മൊത്തം നമ്മുടെ ബുദ്ധി എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അത് ഈ ദുനിയാവുമായിട്ട് ഇടപെടുകയാണ്. ആ ദുനിയാവുമായിട്ട് ഇടപെടുന്നതിൽ നിന്ന് അതിനെങ്ങനെ തടയാം? അപ്പൊ ചിലതൊക്കെ വലിക്കാനും മൂക്കു കയറ്റാനും പുകച്ചിട്ട് ഇതാക്കാനും വലിച്ചു തുടങ്ങാനൊക്കെ തുടങ്ങി. അങ്ങനെ കഞ്ചാവ് കള്ള് പോലുള്ളതൊക്കെ തസവ്വുഫിന്റെ കൂട്ടത്തിൽ അടുപ്പിച്ചിട്ട്. അപ്പോ അതൊരു പ്രശ്നമല്ലേ? ശറഇന്റെ പുറത്തു പോകല്ലേ? ശരീഅത്ത് എന്ന് പറഞ്ഞത് നിങ്ങൾക്കല്ലേ, നിങ്ങൾ സാധാരണക്കാർക്കല്ലേ. നമ്മൾ അവിടുന്ന് വിട്ടിട്ടുണ്ട്, ശരീഅത്തുമെന്ന് വിട്ട് ത്വരീഖത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ത്വരീഖത്തുമെന്ന് വിട്ട് ഹഖീഖത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഹഖീഖത്തിൽ നിന്ന് വിട്ടിട്ട് ഫനായിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹലാല് ഹറാമുകൾ എന്ന് പറയുന്ന ശരീഅത്തൊന്നും നമുക്ക് ബാധകമല്ല. നിങ്ങൾക്ക് തോന്നുന്നത് അത് കള്ളാണെന്നാണ്, അത് കള്ളറ്റയാണോ? അവരെ സംബന്ധിച്ചിടത്തോളം അത് ഹലാലായ നിങ്ങൾക്ക് പാലെന്താണോ അത് തന്നെയാണ് അവർക്ക് കള്ള്, അവര് കുടിക്കുന്നത് അതല്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് മൊത്തം ബുദ്ധി തന്നെ പോയെങ്കിലേ, ഈ ഒരു ലഹരി ബാധിച്ചെങ്കിലേ മഹബ്ബത്തുണ്ടാകൂ എന്നുള്ളിടത്തെത്തി. അത്തരം കാര്യങ്ങളിൽ നിന്നാണ് ഈ വക നിർവചനങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അതൊരു അള്ളാഹിനോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ്. എവിടെ എപ്പോഴാണ് ലഹരി വിട്ടുണരുക? ലഹരി വിട്ടുണരണമെങ്കിൽ നേരെ മുന്നിൽ ഇങ്ങോട്ട് കാണണം, ഹാളിറാകണം, മുഷാഹദത്ത് ഉണ്ടാകണം. മുഷാഹദത്ത് അവർക്ക് ലഭിക്കും, അവർ അള്ളാഹിനെ നേർക്കു നേരെ കാണും,
ആരെയാണ് അവർ കാണുന്നത്? അള്ളാഹനെ എല്ലാവരും കാണുക. ഷെയ്ത്താൻ നേരെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു കൊടുക്കും, ഞാൻ തന്നെ നിന്റെ റബ്ബ്. അവ കാണുമ്പോഴാണ് ആ ലഹരിയിൽ നിന്ന് അവര് എപ്പോഴെങ്കിലും ലഹരിയിൽ നിന്ന് ഉണരുന്നു എന്ന് പറയുന്നത്. അത് നേരെ റബ്ബിനെ കാണുന്നു എന്നാണ് അവർ വിചാരിക്കുക. പിന്നെയോ അപ്പൊരു ലഹരി പിടിക്കാനുണ്ട്. അത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഭൗതികമായി അവരടിച്ചു കയറ്റിയിരിക്കുന്ന ലഹരിയേക്കാൾ വലുത് അതാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നേർക്ക് നേരെ കാണുന്ന സന്ദർഭത്തിൽ, മുഷാഹദത്തിന്റെ സമയത്ത്, ഹാളറാകുന്ന സമയത്ത്, ആ സമയത്ത് ഒരു ലഹരി ബാധിക്കാനുണ്ട്. ആ ലഹരി എന്ന് പറഞ്ഞാൽ മറ്റേ ലഹരി വേണമെങ്കിൽ ഒന്ന് വിവരിക്കാം. ഇത് വിവരണാതീതമാണ്, ലാ യൂസഫ്, വിവരണാതീതമായ ലഹരിയാണ്. വിവരിക്കാൻ പോലും കഴിയാത്ത അത്ര വലുതാണ് ഈ ലഹരി. ഇതാണ് മഹബ്ബത്ത് എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഇത് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, വയം ബഗി സൗനുൽ മഹബ്ബ والحبيب عن هذه الالفاظ നമ്മൾ ശരഈൽ പറയുന്ന ഖുർആനിലും സുന്നത്തിലും ഉപയോഗപ്പെട്ടിരിക്കുന്ന മഹബ്ബത്ത്, ഹബീബ് എന്നൊക്കെ പറയുന്ന വാക്കുണ്ടല്ലോ, ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? അല്ലാഹുവിനെയാണ്. ആരോടുള്ള മഹബ്ബത്താണ് നമുക്കുള്ളത്? അല്ലാഹുവിനോടുള്ളതാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് യംബഗി സൗനൽ മഹബ്ബ വൽ ഹബീബ് അൻ ഹാദിഹിൽ അൽഫാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന മഹബ്ബത്തും ഹബീബും ഇത്തരം പദങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കൽ അനിവാര്യമാണ്. അത് ഇവരുപയോഗിക്കുന്ന ഇത്തരം പദങ്ങൾ ഈ വൃത്തികെട്ട പദങ്ങളിൽ കൊണ്ടുപോയി തളച്ചിടാവുന്നതല്ല. ഖുർആനിലും സുന്നത്തിലും വന്നിരിക്കുന്ന മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്, അല്ലത്തി ഗായത്തു സാഹിബിഹ അയ്യ അദറ ബിസുദ്ഖിഹി വഗലബത്തിൽ വാരിദി അലൈഹി വഖഹരിഹി ലഹു, ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിനെ ന്യായീകരിക്കാൻ ഒരു ഉദർ എക്സ്ക്യൂസ് കൊടുക്കാവുന്നത് എന്താണ്? അയാൾ ചിലപ്പോൾ സത്യസന്ധനായിരിക്കും സ്നേഹത്തിന്റെ കാര്യത്തിൽ എന്നാണ്. സത്യസന്ധമായ സ്നേഹം അത് ബാധിച്ചു കഴിഞ്ഞാൽ ബോധം പോവില്ലേ? ലഹരിയായി മാറില്ലേ? അത് ഉള്ളിലേക്കടി ലഹരിയായിട്ട് അടിച്ചു കയറില്ലേ എന്നായിരിക്കാം. എന്നാൽ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഇത്തരം ഉപമകൾ അവയ്ക്ക് പറയുന്നതിൽ നിന്ന് എത്രയോ എത്രയോ ഉന്നതമാണ്, എത്രയോ മഹത്വമുള്ളതാണ്. ഇത്തരം ഒരു കള്ളു കുടിച്ചാൽ കിട്ടുന്ന, ഒരു കഞ്ചാവ് വലിച്ചാൽ കിട്ടുന്ന ലഹരി, ആ ലഹരി അല്ല അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്. അതിൽ നിന്നൊക്കെ ദുനിയാവിലെ ഇത്തരം അള്ളാഹ് ഹറാമാക്കിയിട്ടുള്ള ഒരു വസ്തുവിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എന്താണെന്നറിയാം. അത് അതിനേക്കാൾ എത്രയോ വലുതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാചകമാണിത്. ഒരിക്കലും അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത് വൃത്തികെട്ട വാക്കുകൾ കൊണ്ട്, വായിൽ വൃത്തികെട്ട വാക്കുകൾ കൊണ്ട് വിവരിക്കപ്പെടാവുന്നതല്ല, അതിനുള്ള ഒരു ഉടലത്താക്കാവുന്നതല്ല. അതുപോലെ തന്നെ വല അൽഫാലിൽ മുബ്തദിഅ, റസൂൽ അല്ലാഹു റസൂൽ ഉപയോഗിക്കാത്ത, സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, ബിദഅത്തായ ശറഈലില്ലാത്ത പുതിയ പദങ്ങൾ കൊണ്ട് വിവരിക്കപ്പെടേണ്ടതല്ല അത്. അൽഫാദുൽ മുബ്തദിഅ, ശറഇന്റെ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതിന് ശറഇന്റെ അൽഫാദുകൾ തന്നെ ധാരാളം മതി. നമ്മുടെ വകയായിട്ട് പുതിയ ഒന്ന് കുറച്ചുകൂടി നന്നാകും എന്ന് കരുതിയിട്ട് പുതിയ അൽഫാദുകൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ഇതെല്ലാ ബാബിലും ഇന്ന് ജനങ്ങൾ ആലോചിച്ചു നോക്ക്, ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമെങ്കിൽ, നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ, അഖീദ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ, എന്ത് വിഷയവും ദീൻ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അല്ലാഹു റസൂൽ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ അത് പോരാ, ആ അൽഫാളുകൾ പോരാ. ആ അൽഫാളുകൾ പറഞ്ഞു കൊടുത്താൽ, അത്തരം പദങ്ങൾ പറഞ്ഞു കൊടുത്താൽ ജനങ്ങൾക്കത് മനസ്സിലാകൂല, അല്ലെങ്കിൽ ജനങ്ങൾക്കത് ദഹിക്കൂല, അല്ലെങ്കിൽ കാലത്തിന്റെ ചുവരിനനുസരിച്ച്, കാലത്തിന്റെ ചുവരെഴുത്തിനനുസരിച്ച് ആവില്ല. അതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ ശൈലികൾ കൊണ്ടുവരണം, പുതിയ പുതിയ വാക്കുകൾ കൊണ്ടുവരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ ഉപയോഗിച്ച വാക്കുകൾ പോരാ. അതിനേക്കാൾ നല്ലത് ഗോർബച്ചോവിന്റെ വാക്കുകളോ ഷേക്സ്പിയറിന്റെ വാക്കുകളോ ജോർജ് ബെർണാഷയുടെ വാക്കുകളിലോ ഒക്കെ നബിയെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ കൂടുതൽ ആകർഷണീയതുണ്ടാകും. അവിടുന്ന് വിട്ടിട്ട് പിന്നെ ഇവരുടെ വകയായിട്ട് ഓരോന്നുണ്ടാക്കും, പുതിയ പുതിയ പ്രയോഗങ്ങൾ, പുതിയ പുതിയ രീതികൾ, അത് ഉപയോഗിച്ചിട്ടാണ് ദീൻ പഠിപ്പിക്കേണ്ടത്. الفاظ شرعيه الفاظ نبويه الفاظ اثريه هذا അവർ മറന്നു പോയി. അതിനെ കുറിച്ച് കേട്ടാലോ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന വാക്കുകൾ പോലും അൽഫാളു നബവിയ്യ എന്ന് പറഞ്ഞാൽ തന്നെ വിചിത്രമായ എന്തൊക്കെ ഒരു സംഗതിയാണ് എന്നാണ് ജനങ്ങൾക്ക് തോന്നുക. നബവിയായ പദപ്രയോഗങ്ങൾ, അള്ളാന്റെ റസൂൽ ഉപയോഗിച്ച വാക്കുകൾ, സ്വഹാബത്ത് ഉപയോഗിച്ച വാക്കുകൾ, ഷറഇലുള്ള വാക്കുകൾ, അത് അഹ്ലുൽ ഹദീസാണ്, ഹദീസിന്റെ അഹ്ലുകാരാണ്, സുന്നത്തിന്റെ അഹ്ലുകാരാണ്, അഹ്ലു സുന്നയാണ്. അത്തരം പുരാതനമായ, അതീഖായ, ചിരപുരാതനമായ ആ വാക്കുകളെ സംരക്ഷിച്ചു പോരുന്നവർ, മറ്റുള്ളവർക്കൊന്നും ആ വാക്കുകൾക്ക് ഒരു 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 മനസ്സിനൊരിണക്കം അവർക്ക് കിട്ടില്ല. ചെറിയ അൽഫാളുകൾ ഖുർആന്റെ അതേ പദങ്ങൾ ഉപയോഗിച്ചാൽ, സുന്നത്തിന്റെ അതേ പദങ്ങൾ ഉപയോഗിച്ചാൽ അവർക്കത് മനസ്സിലാകൂല. ഇബാദത്ത്, ഉബൂദിയത്ത്, അല്ലെങ്കിൽ പിന്നെ നിസ്കാരം, നോമ്പ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് വേണ്ട, അൽക്കാറുകൾ പോലും, അദ്ഇയത്തുകൾ പോലും, അവനവൻ ചെയ്യുന്ന ദുആ ഇരക്കുന്ന വാക്കുകൾ പോലും, അതൊക്കെയും വല്ല സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ വേണം കേൾക്കാൻ. എന്നാ ഭയങ്കര രസമാണ്. അങ്ങനത്തെ കുറച്ച് വാക്കുകൾ കേട്ടാൽ ഭയങ്കര സംഭവമായിട്ടാണ് വിചാരിക്കുക. കുറച്ച് ഇംഗ്ലീഷൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞാൽ ദഅവത്ത് ഗംഭീരമായി. അല്ലെങ്കിൽ ഇംഗ്ലീഷും ഒന്നും വിട്ടിട്ട് മലയാളം തന്നെ പഠിക്കൽ ഹറാമാണെന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പോ സംസ്കൃത ഭാഷ ഉപയോഗിക്കുള്ളു, മലയാളം കൂടി ഉപയോഗിക്കൂല. ആ ജാതി പോസ്റ്ററുകളൊക്കെയാണ് ഇപ്പോ അവർക്ക് പോലും ഉപയോഗിക്കുക. ഏത് അത് അത് മുസ്ലിമീങ്ങളെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി വേറൊരു ഭാഷ ഉപയോഗിക്കല്ലേ. അവിടെ നിന്നൊക്കെ വിട്ടിട്ട് മുസ്ലിമീങ്ങളെ പള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന, റമദാൻ മാസത്തിൽ നടക്കുന്ന, ഖിയാമുല്ലൈലിൽ നടക്കുന്ന, ആ സമയത്ത് നടക്കുന്ന ഒരു ക്ലാസ് ഉണ്ടോ? അതുപോലും ഇത്തരം ഭാഷയിലേ എഴുതുള്ളൂ. അങ്ങനെ ഷറഇലില്ലാത്ത പുതിയ പുതിയ ചിലതൊക്കെ പ്രയോഗിച്ചെങ്കിലേ, ഇന്നൊവേറ്റീവായ ചിലത് കൊണ്ടുവന്നെങ്കിലേ ദീനും ദഅവത്തും ഒക്കെ ഉഷാറാകുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര ഉഷാർ അള്ളാഹ് കൊടുത്തിട്ടില്ല, ഞമ്മക്കാണ് അത്ര ഉഷാർ തന്നത്. റസൂലുള്ള കുറച്ച് ഉഷാർ കുറഞ്ഞ ദഅവത്താ നടത്തിയത് എന്ന് തോന്നിപ്പോ. സഹാബത്ത് കുറച്ച് ഉഷാർ കുറഞ്ഞിട്ടാണ് ദീനൊക്കെ മനസ്സിലാക്കിയത് എന്ന് തോന്നിപ്പോ. അത്തരം കാര്യങ്ങൾക്ക് പണ്ടുള്ള തസവുഫിന്റെയും തൊരീക്കത്തിന്റെയും ആളുകൾ അവരിങ്ങനെ തന്നെ, അവർക്ക് തോന്നി ഷറഇലുള്ള വാക്കുകൾ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്കുള്ളതാണ്. സഹാബത്തിനെ പോലത്തെ ബുദ്ധി കുറഞ്ഞ സാധാരണക്കാരായ, അങ്ങനെ പറയാം, ബുദ്ധി കുറഞ്ഞ സഹാബത്തിനെ പോലത്തെ ആടിനെ മേച്ച് നടന്നിരുന്ന ആളുകൾക്കൊക്കെ അത് മതിയായിരുന്നു. എന്നാൽ ബുദ്ധിജീവികളായ, ഇൽമുൽ കലാമൊക്കെ പഠിച്ചിട്ടുള്ള, ഫൽസഫ പഠിച്ചിട്ടുള്ള, ഫിലോസഫിയും തത്വചിന്തയും ഗ്രീക്ക് പിന്നെ പുരാണങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ള നമ്മള് ഖുർആൻ അങ്ങനെ വായിച്ചാ പോരാ, നമുക്ക് വേറൊരു വായന വേണം. ഇത് തന്നെയാണ് ഈ കാലത്ത് വേറൊന്ന് പറയുന്നത്. അന്ന് ഇൽമുൽ കലാം എന്ന് പറഞ്ഞതിന് പകരം ഇന്ന് അത്ര പോലും വിവരമില്ലാത്ത തനിച്ച ജഹ്ല്. അങ്ങനെ നമ്മൾ ഖുർആനെയും സുന്നത്തിനെയും ഒക്കെ ഒരു പുനർവായനക്ക് തയ്യാർ റെഡിയാക്കണം. അങ്ങനെ ഖുർആനിൽ ഓരോരുത്തർ ഗവേഷണം നടത്തുന്ന ആ രൂപത്തിലാണ്. ഖുർആനിൽ മരസംരക്ഷണവുമായിട്ട് എന്ത് വന്നിട്ടുണ്ട്, അതാണ് ഒരുത്തന്റെ ഗവേഷണം. അല്ലെങ്കിൽ ഖുർആനിലത്തെ പിന്നെ ആഗോള താപവുമായിട്ട് എന്ത് വന്നിട്ടുണ്ട്, അത് ഗവേഷണം നടത്തണം. ഇങ്ങനെ നാട്ടിൽ കേൾക്കുന്ന എന്തൊക്കെ പുതിയ വാക്കുണ്ടോ, ഏത് കള്ള കാഫിറുകൾ ഉണ്ടാക്കുന്ന പുതിയ പുതിയ എന്തൊക്കെ ചിന്ത ഉണ്ടോ, അതൊക്കെ ഷറഇന്റെ ഇങ്ങോട്ട് വെച്ചാലേ ഷറഇങ്ങക്ക് മനസ്സിലാകുള്ളൂ. ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണം. അത് ഖുർആനിൽ സുന്നത്തിലുള്ള വാക്ക് പോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പുതിയതൊക്കെ നമ്മളൊന്ന് പറയണം എന്ന തോന്നൽ, അത് അബദ്ധമാണ്, അത് പാടില്ലാത്തതാണ്. ലാക്കിന്ന സ്വാദിഖ് ഫി ഖഫാറത്തി സുദഖിഹി, സത്യസന്ധത ഉള്ളവൻ രക്ഷപ്പെടും. പക്ഷെ സത്യസന്ധത എന്നുള്ളത് ആ സത്യസന്ധത ഉണ്ടായതുകൊണ്ട് മാത്രം എന്താവില്ല. ഒരാള് ഉദ്ദേശിക്കുന്നത് നല്ലതാണ്, ലക്ഷ്യം നല്ലതാണ് എന്ന് കരുതിയത് കൊണ്ട് മാത്രം ശരിയാവില്ല, നേരെ മറിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും നേരെയാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുമ്മ നിർത്തിയോ അവിടെ നമുക്ക് നിൽക്കാൻ അധികാരമുള്ളൂ. അതിനപ്പുറത്തൊക്കെ നമ്മൾ ഗവേഷണം നടത്തേണ്ടതില്ല. ഈ കാര്യം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് ഇവിടെ വിശദീകരിച്ചു. അപ്പൊ ഇബ്നുൽ ഖയ്യിം ഇവിടെ പറഞ്ഞപ്പോ സത്യസന്ധതന്റെ, സത്യസന്ധനായ ഒരുത്തന്റെ സത്യസന്ധതയെ വകവെച്ചു കൊടുത്തു. വാക്കുകളിൽ ഇനി ഇങ്ങനെ ഉപയോഗിച്ചെങ്കിൽ പോലും അവന്റെ സത്യസന്ധതയ്ക്ക് ഒരു വകവെച്ചു കൊടുത്തു. പക്ഷെ മുഹമ്മദ് ഹാമിദുൽ ഫഖ്തി റഹിമഹുല്ലാ ഈ ഭാഗത്തെ തഅലീഖ് ചെയ്തുകൊണ്ട് പറഞ്ഞു, വഹലി സിദ്ഖ്, അങ്ങനെ ഒരുത്തൻ സത്യസന്ധനാണെങ്കിൽ, അള്ളാഹിനോടുള്ള മഹബ്ബത്തിൽ സത്യസന്ധനാണെങ്കിൽ, ഫി ഹുബ്ബില്ലാ, അള്ളാഹുവിനോടുള്ള ഹുബ്ബിൽ ഒരുത്തൻ സത്യസന്ധനാണെങ്കിൽ, യകൂനു ഇല്ലാ അൻ ഇൽമിൻ സ്വഹീഹ് മിൻ കിതാബില്ലാ വഹദി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ സത്യസന്ധത എന്ന് പറയുന്നത് അള്ളാന്റെ കിതാബും റസൂലുള്ളാന്റെ സ്വഹീഹായ സുന്നത്തിലും എന്ത് വന്നിട്ടുണ്ടോ അത് പിന്തുടരലല്ലേ സത്യസന്ധത. സത്യസന്ധനായ ഒരുത്തനാണെങ്കിൽ അതാ ചെയ്യാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അസ്മാഇകൾ കൊണ്ടും സിഫാത്തുകൾ കൊണ്ടും അവന്റെ കിതാബിലും അവന്റെ റസൂലുകൾ കൊണ്ടുവന്നിട്ടുള്ളതും അവന്റെ ശറായിഉകളിലുള്ളതും ശരീഅത്തുകളിലുള്ളതും എന്താണോ അതനുസരിച്ച് അള്ളാഹിനെ കുറിച്ച് പറയുക, അതല്ലേ അള്ളാഹുവിലുള്ള സ്നേഹത്തിന്റെ സത്യസന്ധതയുടെ അടയാളം. സദഖ റഹിമഹുല്ലാ, വളരെ പ്രധാനപ്പെട്ട വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഒരുത്തൻ ദീൻ അനുഷ്ഠിക്കുന്നതിൽ, വിശ്വാസം സ്വീകരിക്കുന്നതിൽ, ദഅവത്ത് ചെയ്യുന്നതിൽ സത്യസന്ധനാണെങ്കിൽ സത്യസന്ധതയുടെ അടയാളം അള്ളാഹിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും എന്താണോ വന്നിട്ടുള്ളത് അതിൽ ഇക്തിഫാ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞത്, മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ, ദീനിന്റെ ഈ വിഷയത്തിൽ നമ്മുടെ അംറില്ലാത്ത, റസൂലുള്ളയുടെ വാക്കോ പ്രവൃത്തിയോ റസൂലുള്ളയുടെ ജീവിതമോ മാതൃകയായിട്ടില്ലാത്ത, അംഗീകാരമോ മാതൃകയായിട്ടില്ലാത്ത എന്തെങ്കിലും ഒന്ന് പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ മർദൂദ് അലാ സാഹിബി, ആരാണോ കൊണ്ടുവന്നത് അവന്റെ മേൽ തന്നെ മടക്കപ്പെടുന്നതാണ്. ദീനിൽ അതിന് ഒരു നിലയും വിലയുമില്ല. അള്ളാഹുവിന്റെ മീസാനിൽ അത് കനം തൂങ്ങില്ല. അത് ബിദ്അത്താണ്, അത് ബലാലത്താണ്, അത് നരകത്തിലാണെത്തുക, ഒരിക്കലും സ്വർഗത്തിലേക്കുള്ള വഴിയല്ല അത്. ആ ധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടെ തിരുത്തിയിട്ടാണ് പോയിട്ടുള്ളത്. അള്ളാഹിന്റെ ദീനില് ആവശ്യമായത് മുഴുവനും ഒന്നുവിടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാ മിൻ ഷൈഇൻ യുഖരിബുക്കും ഇലൽ ജന്ന വയുബാഇദുക്കും അനിന്നാർ ഇല്ലാ ഖദ് ഹദ്ദത്തു. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തുണ്ടോ, നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന എന്തുണ്ടോ, എന്തുണ്ടോ എന്ന് ചോദിച്ച മാ മിൻ ഷൈഇൻ, അതിലൊന്നും, ഒരു അമലാണെങ്കിൽ അമല്, ഒരു കൗലാണെങ്കിൽ കൗല്, ഒരു വാക്കാണെങ്കിൽ വാക്ക്, പ്രവൃത്തിയാണെങ്കിൽ പ്രവൃത്തി, എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബി, നിങ്ങൾക്കത് പറയാതെ പോയിട്ടില്ല, പറഞ്ഞു തരാതെ വിട്ടിട്ടില്ല. അതിലൊരു മാറ്റം വരുത്താൻ കുറച്ചുകൂടി നല്ലത് ഇതല്ലേ, കുറച്ചുകൂടി ആശയവ്യാപ്തിയുള്ളത് ഇതിനല്ലേ, അതുകൊണ്ട് തൽക്കാലം അതിന് പകരം ഇത് വെക്കാമല്ലോ, അങ്ങനൊരു അധികാരം കൊടുത്തിട്ടില്ല എന്നുള്ള തെളിവാണ് ബറാ ഇബ്നു ആസിം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പഠിപ്പിച്ചു കൊടുക്കുക, ഉമ്മത്തിന് വലിയ ഒരു ഉപമ നമുക്ക് കാണിച്ചു തരേൻ, എങ്ങനെയായിരിക്കണം നമ്മൾ അൽഫാളുകൾ പ്രയോഗിക്കേണ്ടത്, വാക്കുകൾ പ്രയോഗിക്കുന്നിടത്ത്, അമല് ചെയ്യുന്നിടത്ത് എങ്ങനെ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ചൊല്ലാനുള്ള ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വദ്തു അംരി ഇലൈക് റഗ്ബതൻ വറഹ്ബതൻ ഇലൈക് ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത് വബിനബിയിക അല്ലദീ അർസൽത്. ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങോട്ട് ചൊല്ലിത്തരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അതുപോലെ തന്നെ ചൊല്ലിക്കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് അഫവ്വത്തു അംരി ഇലൈക് റഗ്ബതൻ വറഹ്ബതൻ ഇലൈക് ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത് വബിറസൂലിക അല്ലദീ അർസൽത്. എന്താ വ്യത്യാസം? വബി നബിയിക എന്നുള്ളിടത്ത് വബി റസൂലിക എന്നായി. വബി റസൂലിക എന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ നിയമപ്രകാരം, ഷറഇന്റെ സാങ്കേതിക ശബ്ദപ്രകാരം നബിയിക്ക എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലുണ്ട്, എവിടെയും പോയിട്ടില്ല. കുല്ലു റസൂലിൻ നബിയുൻ, എല്ലാ റസൂലുകളും നബിയാണ്. വലൈസ കുല്ലു നബിയിൻ റസൂൽ, തിരിച്ചായിരുന്നെങ്കിൽ എല്ലാ നബിമാരും റസൂലുകളല്ല. അതുകൊണ്ട് വബി നബിയിക്ക എന്ന് പറയുന്നിടത്ത് വബി റസൂലിക്ക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സിദ്ഖൻ, റസൂലാണ് നബിയാണ്. ആശയം എവിടെ പോയിട്ടില്ല, ഒന്നും കുറച്ചിട്ടില്ല, ഒരിത്തിരി കൂടിയിട്ടേ ഉള്ളൂ, ഒരു കുറവും വന്നിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു വലിയ മൻഹജാണ്, ഒരു വലിയ ഖാഇദയാണ്, അസ്ലാണ് ദീനിന്റെ. എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ല വബി നബിയിക അല്ലദീ അർസൽത, നീ അയച്ച നിന്റെ നബിയിലും. എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടെ അതാണ്. അല്ലാതെ അതില് തിരിച്ചപ്പോ ആ സ്വഹാബിക്ക് അറബി നന്നായിട്ട് അറിയാവുന്ന, ദീന് നന്നായിട്ട് അറിയാവുന്ന ആ സ്വഹാബിക്കൊന്ന് തിരിച്ചു ചോദിച്ചൂടെ, അല്ല നബിയെ, റസൂൾ എന്ന് പറയുമ്പോ അതിന് നബി ഇല്ലേ, അവിടെ ഞാനത് പറഞ്ഞോണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, റസൂൾ എന്ന് തിരുത്തി കൊടുത്താൽ അത് അതേപടി. നബിയിക്കാണോ നബിയിക്ക, റസൂലിക്കാണോ റസൂലിക്ക, പകരൊന്ന് വെക്കാൻ പറ്റൂല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണ് നിസ്കാരത്തിന് കൈകെട്ടുന്നതെങ്കിൽ അവിടെ അല്ലാഹു അക്ബറിന് പകരം അല്ലാഹു അഅലം, അല്ലാഹു അജൽ. പറഞ്ഞ വാക്കൊക്കെ സത്യാണ്, പക്ഷെ അവിടെ പറയാൻ പാടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിമിന് പറയണമെന്ന് തോന്നാറുണ്ടോ? ചില ഹനഫികൾ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അൽഹംദുലില്ലാ പറയുന്ന നമ്മൾ കേട്ടിട്ടില്ല. വേണമെങ്കിൽ അതും മതിയാകുന്നു. പറഞ്ഞ ചില ഹനഫികളുണ്ട്. അൽമുഹിം നമ്മൾ ആരും കാണുന്നില്ല, വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മൾ നിസ്കാരങ്ങൾ കണ്ടിട്ട് ആരും ചെയ്യുന്ന കണ്ടിട്ടില്ല. അൽഹംദുലില്ലാ അല സുന്ന. ആരെങ്കിലും അവിടെ നിന്ന് മാറ്റിയാൽ എന്തായിരിക്കും സംഭവം? ഒരു പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാള് അല്ലാഹു അഅലം കെട്ടിയാൽ എന്തായിരിക്കും? ബേക്കലും കൊണലൊക്കെ സുബ്ഹാനല്ലാഹ് പറഞ്ഞല്ല, ചിലപ്പോ വലിച്ചിട്ടുടിക്കും. ഇവനെന്ത് പുതിയ കൊണ്ടുവരുന്നത് ചോദിക്കും. ഇതൊരു പുതിയതാണെങ്കിൽ ഇതുപോലെ ഏത് ലഫ്ളും ഏത് വാക്കും ഏത് പ്രവൃത്തിയും പുതിയതായിട്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞെട്ടേണ്ടത്. നമ്മൾ പുതിയത് എന്ന് കേൾക്കുമ്പോ അതില് ദുനിയാവിന്റെ കാര്യത്തിനാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റിന് അന്വേഷിച്ചു പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഏറ്റവും പുതിയതിന്റെ പിന്നാലെ നിങ്ങൾക്ക് പോകാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദീനിന്റെ കാര്യത്തിൽ വഅലൈക്കും ബിൽ അതീഖ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, വഅലൈക്കും ബിൽ അതീഖ്, നിങ്ങൾ അതീഖായത് ഏറ്റവും പഴയത് ഏതാണോ അതാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഏറ്റവും പഴയതാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. അപ്പൊ അവരെ കുറിച്ച് പറയും, കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ അറിയാത്തവർ അല്ലെ, കാലത്തിന്റെ കാലൊച്ച കേൾക്കാത്തവർ, സമൂഹത്തിന്റെ നാഡിഞരമ്പുകൾ പിടിച്ചു നോക്കാത്ത ആൾക്കാർ വൈദ്യന്മാരാണല്ലോ എല്ലാരും, ഫിഖുൽ വാക്ക് അറിയാത്തവർ, അത് അറബിയിൽ പറയും അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ്, അതുപോലെ തന്നെ സിഫറുൽ ഹവാലി, മുഹമ്മദ് സുറൂർ പോലുള്ളവർ ഇബ്നു ബാസിനെ ഇബ്നു സൈമീനെ ഒക്കെ പറഞ്ഞത് ഫിഖുൽ വാക്ക് അറിയാത്തവരാണ്. നമ്മളിവിടെ ഇവിടെ അതിന്റെ മലയാള വെർഷനിൽ പറയും, കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാത്തവരാണ്, കാലത്തിന്റെ കാലൊച്ച കേൾക്കാത്തവരാണ്. ഒരൊച്ച കേൾക്കണ്ട, അള്ളാന്റെ കിതാബിന്റെ റസൂലുള്ളാന്റെ സുന്നത്തിന്റെ ഒച്ച കേട്ടിട്ട് അത് ഇത്തിബാ ചെയ്ത ആ ഒച്ചന്റെ പിന്നാലെ പോയാൽ സുഖമായി സ്വർഗത്തിലേക്ക് പോകാം. കാലത്തിന്റെ കാലൊച്ച കേട്ടിട്ട് പോയാൽ കാലത്തിന്റെ പടുകുഴിയിൽ നരകത്തിലേക്ക് പോകാം. ഏതെങ്കിലും കാലത്തിന്റെ കൂടെ പോകും. ഏത് ലഫ്ള് ദീന് നമുക്ക് ദഅവത്ത് ചെയ്തു കൊടുക്കാനുള്ള, ദീന് നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഉൾക്കൊള്ളാനുമുള്ള മുഴുവൻ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടുണ്ട്. പിന്നെ അതിലെന്ത് വേണ്ട? ഇത്തരം ഫിലോസഫർമാരുടെ ഫിലോസഫിയോ, ഇൽമുൽ കലാമുകാരന്റെ ഇൽമുൽ കലാമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന തരീഖത്തിന്റെയോ തസവ്വുഫിന്റെയോ ആളുകൾ പുതുതായി ദീനിൽ കൊണ്ടുവന്നതോ ഒന്നും ആവശ്യമില്ല. നേരെ മറിച്ച് അത്തരം വാക്കുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അള്ളാഹുവിന്റെ ദീൻ. അതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള ഈ വാക്കുദ്ധരിച്ച സമയത്ത് പറഞ്ഞത്. അൽ ഖാമിസു വൽ അഷ്റൂൻ, ഇനി 25-ാമത്തേത്, അല്ല യുസിറ അലൽ മഹ്ബൂബി ഗൈറഹു വഅല്ല യതവല്ല ഉമൂറക ഗൈറഹു. ഇത് ഏതാണ്ട് നേരത്തെ മുൻപ് വിവരിച്ചിട്ടുള്ളതിന്റെ അതേ ആശയം തന്നെയാണ്. അല്ല യുസിറ അലൽ മഹ്ബൂബി ഗൈറഹു, നിന്റെ മഹ്ബൂബിനേക്കാൾ മുൻഗണന മറ്റാർക്കും കൊടുക്കരുത്. പ്രഥമ ഗണന ആരെയാണോ സ്നേഹിക്കുന്നത് അവന് കൊടുക്കണം. വല്ല യത്തവല്ല ഉമൂറക്ക ഗൈറു, നിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അവനല്ലാതെ മറ്റാരും ഉണ്ടാവരുത്. ഇത് സിയാദത്തുൽ മഅനണ്ട്, അഥവാ അവനിൽ മാത്രം ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് ആ റബ്ബിൽ മാത്രം നിങ്ങൾ തവക്കുലാക്കണം. മറ്റൊരാൾ നിന്റെ കാര്യം ഏറ്റെടുക്കാൻ ഉണ്ടാകരുത്. നിന്റെ കാര്യങ്ങൾ വേറൊരാൾ, സ്നേഹമൊക്കെ അള്ളഹാനോട്, അള്ളഹാനോട് മഹബ്ബത്തുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളഹാനോടുള്ള സ്നേഹം അശദ്ദു ഹുബ്ബാൻ. ആ ഹുബ്ബിന്റെ അടയാളം എന്താണ്? ഏതൊരാവലാതിയും ഏതൊരു വേവലാതിയും ഏതൊരു ഘട്ടത്തിലും അവരുടെ കാര്യങ്ങൾ മുഴുവൻ അവരേൽപ്പിക്കുന്നത് ഹസ്ബുനല്ലാഹ് വനിഅൽ വക്കീൽ. ആ ആരെയാണോ അവർ സ്നേഹിക്കുന്നത് ആ അള്ളാഹു മാത്രം മതി, ആ അള്ളാഹു മാത്രം മതി. വനിഅൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എത്ര ഏറ്റവും നല്ല വക്കീലാണ് അവൻ. കാര്യങ്ങൾ ഏൽപ്പിക്കാവുന്ന ഏറ്റവും നല്ല വക്കീലാണ് അവൻ. നമ്മുടെ കാര്യങ്ങൾക്ക് അവൻ മാത്രം മതി. അങ്ങനെയായിരിക്കണം സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹം ഓരോടത്തും, എന്നിട്ട് കാര്യങ്ങളൊക്കെ വേറൊരിടത്തും കൊണ്ടുപോയി കൊടുത്താൽ അള്ളാഹനെ സ്നേഹിക്കുന്നു എന്ന് പറയാം. എന്നിട്ടോ കാര്യം വരുമ്പോ, ഇബാദത്തിന്റെ കാര്യം വരുമ്പോ അത് ഏതെങ്കിലും ഷെയ്ഖിനോ തങ്ങളിനോ ബീവിക്കോ കൊടുത്താൽ ആ സ്നേഹം സ്നേഹമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് നടക്കുക, എന്നിട്ടോ റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് എന്ന് പറയുമ്പോ അതങ്ങ് മാറ്റിവെച്ചിട്ട് വേറൊന്നിനെ ഇത്തിബാ ചെയ്താൽ അത് സ്നേഹം സ്നേഹമല്ല. സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിന്റെ അടയാളം അവർക്ക് മുൻഗണന കൊടുക്കണം, വേറൊരാൾക്കും കൊടുക്കരുത്. കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നത് ആരെയാണോ സ്നേഹിക്കുന്നത് ആ റബ്ബിൽ മാത്രമായിരിക്കണം. അസ്സാദിസു വൽ അഷ്റൂൻ, 26-ാമത്തെ വാക്ക്. അദ്ദുഖൂലു തഹ്തരിഖുൽ മഹ്ബൂബ് വഉബൂദിയതിഹി വൽഹുർരിയ മിൻ ഇസ്തിഖാത്തി മാ സിവാഹു. ഇതും നേരത്തെ കഴിഞ്ഞുപോയ ആശയങ്ങളുടേതാണ്, കുറച്ചുകൂടി വേറെ ചില വാക്കുകളിൽ വന്നു മാത്രം. അദ്ദുഖൂലു തഹ്തരിഖുൽ മഹ്ബൂബ്, മഹ്ബൂബായ അള്ളാഹുവിന്റെ റിഖൽ, അള്ളാഹുവിന്റെ അടിമയായി അള്ളാഹുവിന്റെ റിഖൽ പ്രവേശിക്കുക. വഉബൂദിയതിഹി, അവന്റെ ഉബൂദിയത്തിലേക്ക് പ്രവേശിക്കുക. വൽഹുരിയ്യ മിൻ ഇസ്തിഖാത്തി മാ സിവാ, മറ്റൊരാൾക്കും മറ്റൊരാളുടെയും അടിമയായി ജീവിക്കാതിരിക്കുക. മറ്റൊരാൾക്കും കൊണ്ട് ഇസ്തിഖാക്ക് കൊടുക്കരുത്, അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കണം. വേറുള്ളവരിലേക്ക്, വേറുള്ളവർക്ക് ഉബൂദിയത്ത് കൊടുക്കുന്നതിൽ നിന്ന് മുഴുവനും സ്വതന്ത്രനായി അള്ളാഹുവിന് മാത്രം ഉബൂദിയത്ത് കൊടുക്കണം. അതാണ് അള്ളാഹിനോടുള്ള സ്നേഹം. സ്നേഹത്തിന്റെ അടയാളം അതാണ്. അസ്സാബിഉ വൽ ഇശ്റൂൻ, 27-ാമത്തേത്. അൽ മഹബ്ബത്തു സഫറുൽ ഖൽബ് ഫീ തലബിൽ മഹ്ബൂബ് വലഹ്ജിൽ ലിസാൻ ബിദിക്രിഹി അല ദവാം സിയാദത്തുൻ ഫിൽ മഅന. അൽ മഹബ്ബ എന്ന് പറഞ്ഞാൽ, മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ സഫറുൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ യാത്രയാണ്. ഹൃദയം യാത്രയാവലാണ് എന്തിലേക്ക്? ഫീ തലബിൽ മഹ്ബൂബ്, മഹ്ബൂബിനെ അന്വേഷിച്ചുകൊണ്ട് ഹൃദയം യാത്ര തിരിക്കലാണ്. എവിടേക്കാ നമുക്ക് പോകാനുള്ളത്? നമ്മുടെ മഹ്ബൂബായ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യാത്രയിലേക്ക് ഹൃദയം യാത്ര പോകണം. ആദ്യം ഹൃദയം തിരിയണം, ഹൃദയം അതിലേക്ക് മുഴുവനായി തിരിയണം. വലഹ്ജിൽ ലിസാൻ ബിദിക്രിഹി അലദ്ദവാം, നാവോ ഹൃദയത്തിലുണ്ടെങ്കിൽ നാവും ഉണ്ടാവും. ഹൃദയം ഒരു 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 പോട്ടാണെങ്കിൽ, ഒരു കലമാണെങ്കിൽ, നാവ് അതിന്റെ കോരിയാണ്, അതിന്റെ തവിയാണ് നാവ് എന്നാ പറയാം. ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടോ, ഒരു സന്ദർഭം വരുമ്പോ സ്വാഭാവികമായിട്ട് നാവുമ്മല് അതിന്റെ രുചിയെത്തും, രുചിയെത്തും. ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിലേക്കുള്ള യാത്ര, അതിലാണോ നമ്മുടെ ഹൃദയം എപ്പോഴും എങ്കിൽ ലഹ്ജുൽ ലിസാൻ ബിദിക്രിഹി അലദ്ദവാം, നിരന്തരമായി അവനെക്കുറിച്ചുള്ള ദിക്ര് നാവിലുണ്ടായിരിക്കുക തന്നെ ചെയ്യും. നാവ് ലഹജിലായിരിക്കും. ലഹജ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സാധാരണ പറയും ലഹജ, ലഹജത്ത് എന്ന് പറഞ്ഞ ഭാഷാ ശൈലിക്ക പറയാം. ഒരാളുടെ ലഹജ എന്ന് പറഞ്ഞാൽ അയാളുടെ ശൈലി, അയാളുടെ ഭാഷാ ശൈലി. വ്യത്യസ്തങ്ങളായ ലഹജകളുണ്ട്. ലഹജകൾ എന്ന് പറഞ്ഞപ്പോ അറബി തന്നെ നോക്കുകയാണെങ്കിൽ സൗദി സംസാരിക്കുന്ന അറബിയല്ല മിസൂരി സംസാരിക്കുക, മിസൂരി സംസാരിക്കുന്നതല്ല സൂരി സംസാരിക്കുക. ലബനാനിലെത്തുമ്പോ വേറൊന്നാകും അല്ലെ, ഈ സ്ലാങ്ങിലുള്ള വ്യത്യാസമല്ലേ, അതിനാണ് ലഹജകൾ എന്ന് പറയാം. അറബി ലഹജ എന്ന് പറയും സ്ലാങ്ങിലുള്ള വ്യത്യാസങ്ങൾ. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ്ക്കട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിയില്ല. അതേമാതിരി തന്നെ ഇപ്പുറത്തേക്ക് പോയിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയാലും ഒന്നും തിരിയില്ല. ആ ജാതി രണ്ട് മലയാളം ഉണ്ടാവും. അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വരുമ്പോ മാറി 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 ഇങ്ങനെ പോന്നിട്ട് ഇപ്പുറത്തെത്തുമ്പോ അവിടുന്ന് പോരുമ്പോ ഒരു കർണാടകന്റെ ബോർഡറിൽ കിടക്കണോണ്ട് കന്നഡന്റെ അതിനോട് യോജിച്ചൊരു മലയാളമാണ് അവിടെ നിന്ന് തുടങ്ങുക. അതിങ്ങോട്ട് പോന്ന് ഇപ്പുറത്ത് തമിഴ്നാടിന്റെ ബോർഡറിലെത്തി തിരുവനന്തപുരത്തൊക്കെ എത്തുമ്പോ അണ്ണ എന്ന് പറഞ്ഞിട്ട് അതൊരു തമിഴിന്റെ ചുയം കൂടി കയറിയിട്ടുണ്ടാവും. അങ്ങനെയാണ് സ്ലാങ് കിടക്കുക, അത് മാറി മാറിക്കൊണ്ടായിരിക്കുക. ഇതിനാണ് സത്യത്തില് ഒരു മനുഷ്യന്റെ ഈ സ്ഥിരമായ ഭാഷാ ശൈലിക്കാണ് ലഹ്ജ എന്ന് പറയാം. ലഹ്ജ എന്ന് പറഞ്ഞാൽ നാവിമ്മൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു തൊള്ള തുറന്ന എന്താ പറയാ, അത് അവന്റെ ലഹ്ജയായിരിക്കും. ഇനി ഒരുത്തൻ എത്ര ഒപ്പിച്ചു പറഞ്ഞാലും, ചില ആൾക്കാരുണ്ട് മലപ്പുറം ജില്ലയിലായിരിക്കും ജനിച്ചതും വളർന്നതൊക്കെ, പക്ഷെ സംസാരിക്കണ കേട്ടാത്തൊന്നും കോട്ടയത്താണ്. ആ ജാതി വടി വപ്പിച്ച് മലയാളം സംസാരിക്കും, അങ്ങനെയൊക്കെ വടിവെപ്പിച്ച് പറയുന്ന ഒരുത്തനോട് അവന്റെ ശരിയായ ഉള്ളിൽ കിടക്കുന്ന ഭാഷ ഏതാണെന്ന് തിരിച്ചറിയണമെന്ന് തോണ്ടിവെക്കായി. ചൂടായി കഴിഞ്ഞാൽ ഒറിജിനലിന് പുറത്തേക്കോട് വരും അല്ലേ, അവിടെയാണ് നമ്മൾ ഒറിജിനലിന് പുറത്തേക്ക് എടുത്തുക. അവനെന്റെ ഭാഷയിലെ ഒരുത്തിന് ചീത്ത പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്, മറ്റേന്ന് ഒപ്പിക്കാൻ കഴിയില്ല അപ്പോഴൊന്നും. അങ്ങനെ ദേഷ്യം പിടിക്കുമ്പോൾ ഒറിജിനലിൽ വരും. ആ വരുന്ന ഒറിജിനൽ ഉണ്ടല്ലോ, അതാണ് ലഹജ. ഒറിജിനാലിറ്റിയിൽ ഒരുത്തന്റെ നാവിൽ വരുന്നത്. ഞാനിത് ഉപയോഗിച്ചെന്തിനാണ് ഈ ഉദാഹരണം എന്ന് ചോദിച്ചാൽ, ഒരാളുടെ ഒറിജിനൽ സ്ലാങ് ആയി മാറും എന്ത്? ദിക്റുള്ളാ എന്നുള്ളത്. അവന്റെ മെയിൻ, അവന്റെ അടിസ്ഥാനം, അവന്റെ നാവുകൊണ്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുക്കുള്ള ദിക്റാണ്. ബാക്കി ലൗകികമായ ദുനിയാവിന്റെ കാര്യങ്ങൾ എന്നുള്ളത് ആവശ്യത്തിന് മാത്രം പറയേണ്ട ഒന്നാണ്. നമ്മൾ നേരെ തിരിച്ചാട്ടോ. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രയാസം ദിക്ര നാവിൽ കൊണ്ടുവരുന്നതാണ്. അത് നമുക്ക് വൈദേശികാണ്. ഒരു വൈദേശിക ഭാഷ സംസാരിക്കുന്നത് പോലെ നമുക്ക് കൃത്രിമത്വമായി എത്തിച്ചുണ്ടാക്കേണ്ടത് ലഹജല്ല ദിക്ര. കൃത്രിമത്വമായി തക്കല്ലുഫായി മാറുകയും നമ്മുടെ ലഹജ് എന്നുള്ളത് ദുനിയാവിന്റെ ഇടപാടുകളായി മാറുകയും ചെയ്തു. അഥവാ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എത്രത്തോളം ഹദീസുകളിൽ പോലെ നമുക്ക് കാണാം, യാത്രയുടെ സന്ദർഭങ്ങളിൽ ഷൈത്താൻ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ കൂടെ കൂടും. യാത്രയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ റാക്കിബു ഷൈത്താൻ വറാക്കിബാനി ഷൈത്താനാൻ എന്നൊക്കെ പറഞ്ഞതിന്റെ ആശയം എന്താ? ഒറ്റക്ക് പോകുമ്പോ ഒരു ഷൈത്താനാണ്, രണ്ടാട് പോകുമ്പോ രണ്ട് ഷൈത്താന്മാര്. എന്റെ ഈ പറഞ്ഞ ഷൈത്താനൊക്കെ, ഷൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താ അസ്ലു ഷൈത്താൻ? അൽമുബഇദ് അൻ റഹ്മത്തില്ലാ, അല്ലാന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരം പോകുന്നവനാണ്. അങ്ങനെ ഒരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരുത്തൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരം പോകാൻ ഏറ്റവും സാധ്യത ഉള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാളുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും അവസ്ഥ. മൂന്നാൾ എന്നുള്ളത് ഒരു റക്കബാണ്. ഒരു റക്കബിലേക്ക് ഷെയ്ത്താൻ കടന്നു വരിക എന്നുള്ളത് കുറച്ച് പ്രയാസകരമാണ്. അങ്ങനെ ഒരാൾ ഒറ്റക്കൊരു യാത്രക്ക് പോകുക, അല്ലെങ്കിൽ രണ്ടാൾ യാത്രക്ക് പോകാന്ന് പറഞ്ഞാൽ യാത്രക്കൊരാൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഷെയ്ത്താൻ അവനോട് അവന്റെ പിന്നാലെ കൂടിയിട്ട് പറയും, നീ എന്ത് ചെയ്തോ? പിന്നെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ യാത്രന്റെ ദൈർഘ്യം, അങ്ങനെ ഒരു ദൈർഘ്യത്തിലേക്ക് പോകുമ്പോൾ യാത്ര മടുപ്പായി വരും അല്ലേ. ദൈർഘ്യത്തിലേക്ക് പോകുമ്പോൾ യാത്രക്കൊരു മടുപ്പ് വരാനുണ്ട്. അപ്പൊ മടുപ്പ് അകറ്റാൻ നമുക്ക് എന്താ നല്ലത്? പലരും ഒരു കാറിലാണ് പോകുന്നതെങ്കിൽ കാറില് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിട്ട് പിടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. എ സി ഒക്കെ കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്ത് വേണം? ഡോൾബി സ്റ്റീരിയോ വേണം. എന്തിനാ? നമുക്ക് കുറെ ലോങ് പോകാനുള്ളതാ. അവ ലോങ് പോകുന്ന യാത്രകളിൽ മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? ഇതിന്റെ ഉള്ളിൽ ഭയങ്കരമായ സിസ്റ്റം വേണം. ഇതാണ് പലരും പറയാ. ഒറ്റക്ക് യാത്ര പോകുന്ന സമയത്ത് അവന്റെ അടുക്കൽ വന്നിട്ട് പറയും, നീ എന്ത് ചെയ്തോ? നീ പാട്ട് പാടിക്കോ, തലഹ. പാട്ട് പാടിക്കോ എന്ന് പറയും. അങ്ങനെ പാട്ട് പാടാൻ അവൻ മെനക്കെട്ടില്ലെങ്കിൽ പിന്നെ പറയും, തമന്ന, നീ എന്ത് ചെയ്തോ? വേണ്ടാത്തതൊക്കെ ഒന്ന് ചിന്തിച്ചോ, നിന്റെയൊക്കെ നിന്റെ മനസ്സിലുള്ള അഭിലാഷങ്ങളൊക്കെ നീ ഒന്ന് അത് ഓർത്തെടുത്തോ. ആ മായന വരുന്ന ഒരു ഹദീസ് ഉണ്ട്, ഞാനിപ്പോ തെരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. ഈ രണ്ട് മായനയാണ് അതിനുള്ളത്. ഒന്ന്, നീ പാട്ട് പാടിക്കോ. അങ്ങനെ പാട്ടുമ്പൽ അവനെ ശുഖലാക്കും. ഈ പിന്നെ പണ്ട് മുതല് തന്നെ പണ്ട് കവികള് അറബി കവികളുടെ പല കവിതകളും യാത്രകളിൽ ഉണ്ടാകുന്നതാണ്. അവര് യാത്രകളിൽ പാട്ടുപാടും. അത് നല്ല നിരക്കുള്ള കവിതകൾ ഉച്ചരിക്കുന്ന ആളുകളുണ്ട്. അത് ഒരു പരിധി വരെ അനുവദിക്കപ്പെട്ടതാണ്. അവിടെ നിന്ന് വിട്ടിട്ട് നമുക്ക് പലപ്പോഴും കിട്ടിയ എന്തായിരിക്കും? നമ്മൾ പണ്ട് ഹിഫ്ളാക്കി വെച്ച കുറെ ഉണ്ടാവും, അതിന്റെ വരും. ദൈർഘ്യത്തിലെത്തുമ്പോ മനുഷ്യന് ആ ദൈർഘ്യത്തിന്റെ മടുപ്പ് കളയാൻ വേണ്ടിയിട്ട് വരുന്നത് അതായിരിക്കും. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിലോ, നല്ല ഒറ്റക്കിരുന്ന് അങ്ങനെ പോകല്ലേ. അപ്പൊ എന്തായിരിക്കും, വേണ്ടാത്ത ചിന്തകൾ മുഴുവനും മനസ്സിൽ അവൻ കൊതികൾ മുഴുവനും മനസ്സിൽ അങ്ങോട്ട് കൊടുക്കും. ഒരാളൊരു യാത്രക്ക് യാത്രന്റെ ഉള്ളില് പല ദുഷിച്ച അവന്റെ ചിന്തകളും വളർന്നു വലുതായിട്ട് പല ദുഷിച്ച ചിന്തകൾ അവന്റെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ടാവും, വളർന്നു വലുതാവും. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞ അങ്ങനെ കുറെ സംഗതി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും ടൈം പോണില്ല, ടൈം പാസ് ഇല്ല. അങ്ങനെ വെറുതെ കുറച്ചു നേരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത മടുപ്പ് വരും. നമ്മുടെ നാവ് വെറുതെ ഇരിക്കുക എന്നുള്ളത്, ആവശ്യമില്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യങ്ങളാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയമാണ് നമുക്ക് ദിക്റിനുള്ളത്. അതുകൊണ്ട് തന്നെ അത് തക്കല്ലുഫുള്ളതായി മാറും. ദിക്ർ നമുക്ക് തക്കല്ലുഫുള്ളതായി മാറും. എത്രത്തോളം ചോദിച്ചാൽ നിസ്കാരം പോലും, നിസ്കാരത്തിലുള്ള ദിക്ർ പോലും നമ്മൾ വളരെ ഇടങ്ങറായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുക. അങ്ങനെ ഇടങ്ങറായിട്ട് ഉച്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താകും, അതിന്റെ മഹാനികളൊന്നും നമ്മുടെ മനസ്സിൽ വരൂല്ല. വെറുമൊരു യാന്ത്രികമായ ഉച്ചാരണം മാത്രമായി മാറും. അവിടെ നിന്ന് വിട്ടിട്ട് എന്ത് വേണം. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ പലപ്പോഴും അത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ കുറെയൊക്കെ അള്ളാഹനെ ഓർക്കുന്ന ആളുകളാണെന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയും കുറച്ചൊക്കെ അള്ളാഹനെ ഓർക്കുന്ന ആൾക്കാരല്ലേ. കുറച്ചൊക്കെ അള്ളാഹനെ ഓർക്കുക എന്നുള്ളതല്ല നമുക്ക് പറയപ്പെട്ടിട്ടുള്ള, മുഅ്മിനീങ്ങൾക്ക് പറയപ്പെട്ടിട്ടുള്ള വസ്ഫ്. നേരെ മറിച്ച് ധാരാളമായി അള്ളാഹനെ ഓർക്കുന്നവരാണെന്നുള്ള, ധാരാളമായി അള്ളാഹനെ ഓർക്കുന്നു. വല്ലാകിരീന അല്ലാഹ കസീറൻ വല്ലാകിറാത്. ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാർ, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന സ്ത്രീകൾ. ദിക്റുള്ളയായിരിക്കണം നമ്മുടെ നാവിലെ അസ്വല്. വേറുള്ളതാകരുത്, ദുനിയാവാകരുത്. ദുനിയാവിന്റെ ഇടപാടുകൾ ആവശ്യത്തിനു മാത്രം ഉപയോഗിക്കാനുള്ളതായിരിക്കണം. ജീവിതത്തിന്റെ അസ്വല് എന്ന് പറയുന്നത് അള്ളാഹുക്കുള്ള ഇബാദത്താണ്, അള്ളാഹുക്കുള്ള ദിക്റാണ്. അള്ളാഹനെ നമ്മൾ എത്ര സ്നേഹിക്കുന്നു, ദുനിയാവിനോടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോടോ നമുക്ക് എത്ര സ്നേഹമുണ്ട്, ഏതാണ് വലുത്, ഏതാണ് നമ്മുടെ അടുക്കൽ കൂടുതൽ എന്നുള്ളത് നമുക്കൊന്ന്, നമുക്ക് തന്നെ നമ്മുടെ ഹിസാബ് നടത്താവുന്ന ഒരു 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 അളവുകോലാണ് അല്ലെങ്കിൽ ഒരു ഒരകല്ലാണെന്ത് ഈ ദിക്റ് എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ഉള്ളിൽ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടോ, സ്വാഭാവികമായി എവിടെ വരും, അത് നാവിലുള്ള ലഹജായിത്തീരും. നാവിലുള്ള ലഹജായിത്തീരും. ഈ കാര്യം, ഈ വാക്കുകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള ഒന്നുകൂടി ബയാൻ ചെയ്യുന്നത് നമുക്ക് കാണാം. ഖുൽതു, ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയുന്നു, അമ്മാ സഫറുൽ ഖൽബ് ഫീ തലബിൽ മഹ്ബൂബ് ഫഹുവ ശൗഖു ഇലാ ലിഖാഇഹി. മഹബ്ബത്തിന് സഫറുൽ ഖൽബ് ഫീ തലബിൽ മഹ്ബൂബ് എന്ന് പറഞ്ഞല്ലോ, സ്നേഹിക്കുന്നവനെ അന്വേഷിച്ചുകൊണ്ടുള്ള ഹൃദയത്തിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ അതാണ് അശൗഖു ഇലാ ലിഖാഇഹി, അവനെ കണ്ടുമുട്ടാനുള്ള ഷൗക്ക്, അതിയായ ആഗ്രഹം. അത് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അശൗഖ ഇലാ ലിഖാഇക അന്നളറ ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക. അല്ലാഹുവേ, നിന്റെ വജ്ഹിലേക്ക് നോക്കാനുള്ള തൗഫീഖ്, നിന്റെ വജ്ഹ് നോക്കിക്കാണാനും. വശൗഖ ഇലാ ലിഖാഇക, വജ്ഹ് നോക്കിക്കാണുന്നത് പരലോകത്ത് അവിടെത്തിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന പ്രതിഫലമാണെങ്കിൽ ദുനിയാവിൽ അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? അശൗഖു ഇലാ ലിഖാഇഹി, അല്ലാഹനെ കണ്ടുമുട്ടാനുള്ള ഷൗക്ക് അത് ഇവിടുന്ന് കിട്ടണം. ആ ഷൗക്ക് ഉള്ളിൽ നിറയുക എന്നുള്ളതാണ് ഹൃദയം മുഴുക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നുള്ള, അവനെ കാണണമെന്നുള്ള ഷൗക്ക് കൊണ്ട് നിറഞ്ഞാൽ അതാണ് ഒന്നാമത്തേത്. വഅമ്മാ ലഹുജുൽ ലിസാൻ ബിദിക്രിഹി, സ്വാഭാവികമായി നാവ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ര കൊണ്ട് ലഹജ് ഉണ്ടാകുന്നതായി തീരും. ഫല റൈബ, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അന്നമൻ അഹബ്ബ ഷൈഅൻ അക്സറ മിൻ ദിക്രിഹി, ഒരാൾ ഒരു വസ്തുവിനെ ഇഷ്ടപ്പെട്ടാൽ, ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടാൽ, അക്സറ മിൻ ദിക്രിഹി, ആ കാര്യത്തെ കുറിച്ചുള്ള ദിക്ര വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം ഒരാൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടല്ലേ, ഏതൊക്കെയാണ് ഒരുത്തന്റെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതായ കാര്യങ്ങൾ, അത് കുറച്ച് അവനോടൊന്ന് സംസാരിച്ചാൽ വേഗം മനസ്സിലാവും. ഒരാളുടെ ചോയ്സ് എന്താണ്, ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തെന്നറിയാൻ അധികമൊന്നും വേണ്ട. അതുകൊണ്ട് പലപ്പോഴും പറയാ, ഒരു മനുഷ്യനെ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം പറയും. ഒന്ന്, അവനോട് സാമ്പത്തിക ഇടപാട് നടത്തി നോക്കിയാൽ മതി. രണ്ടാമത്തെ എന്താ, യാത്ര നടത്തിയാ മതി. യാത്ര നടത്തുമ്പോ, യാത്ര നടത്തുക എന്നുള്ളത് ഒരുത്തനും ഒരുത്തന്റെ കൂടെ യാത്ര നടത്തണമെങ്കിൽ, യാത്ര നടത്താൻ തന്നെ നമ്മളിപ്പോ ഒരാളെ യാത്രക്ക് നമ്മുടെ ഒരു ഒരു റദീഫായിട്ട് ചേർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടവനെ മാത്രമേ നമ്മൾ റദീഫായിട്ട് തിരഞ്ഞെടുക്കാനുള്ളൂ, സ്വാഭാവികമായിട്ട്. പിന്നെ ചിലപ്പോ നമ്മള് ഇഷ്ടമില്ലാത്തവന്റെ കൂടെ കുടുങ്ങി എന്ന് വരും. ഏതുപോലെ കഴിഞ്ഞ ഹദീസ് പിന്നെ ദർശനങ്ങൾ കേട്ടല്ലോ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, അബൂ സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഇബ്നു സയ്യാദിന്റെ കൂടെ പെട്ടതുപോലെ അങ്ങനെ ചിലപ്പോ പെട്ടുപോകുമെന്നല്ലാതെ, ഒരാള് അവനവന്റെ ഇഖ്തിയാറിൽ തന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവന്റെ കൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുള്ളൂ. കാരണം എന്താ, യാത്ര ചെയ്ത് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് തുറക്കും, സ്വാഭാവികം. മനസ്സ് തുറന്ന് ധാരാളം സംസാരിക്കും. ഇനി അങ്ങനത്തെ ഒരാളല്ല നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സിന് വലിയ കുടുസ് അനുഭവപ്പെടും, നമുക്ക് തുറസ് കിട്ടില്ല. അങ്ങനത്തെ ആളുകളുടെ കൂടെ യാത്ര ചെയ്യുമ്പോ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, മനസ്സ് തുറക്കാതെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ. ദൈർഘ്യം യാത്രന്റെ ഒരു കിലോമീറ്ററിന്റെ ദൈർഘ്യത്തെക്കാളും വലിയ ദൈർഘ്യം അപ്പുണ്ടാവും, മറ്റേ നമ്മൾ അറിയില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുത്തന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സ് തുറന്ന യാത്ര എന്ന് പറഞ്ഞാൽ ദീർഘയാത്രകൾ പോലും കുറച്ചായിട്ട് തോന്നുകയും ചെയ്യും. എന്തുകൊണ്ടാ, യാത്രയിൽ മനസ്സ് തുറക്കും. സ്വാഭാവികമായിട്ട് ഇവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ്, ഇവന്റെ താല്പര്യങ്ങളും താല്പര്യമില്ലായ്മയൊക്കെ എന്താണ്, ഇവൻ ഏത് ടൈപ്പാണ് എന്നുള്ളത് എന്താകും, അത് ഒരുത്തന്റെ സംസാരത്തിൽ നിന്ന് തെളിയും, സംസാരത്തിൽ നിന്ന് തെളിയും എന്താണ് ഒരുത്തൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ അവരുടെ പ്രത്യേകത. സാധാരണ സലഫുകൾ പറയാറുള്ളത് അഹ്ലുൽ ഹദീസി ഹുമു അഹ്ലുർ റസൂലി, അഹ്ലുൽ ഹദീസാണ് അഹ്ലുർ റസൂൽ, റസൂലിന്റെ അഹ്ല്. കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ മാസം വരുമ്പോ സ്റ്റിക്കർ ഒട്ടിച്ചടക്കലല്ല അഹ്ലുർ റസൂലിന്റെ പ്രത്യേകത. നേരെ മറിച്ച് അവരെവിടെ ഇരുന്നാലും അവരുടെ ഏത് മജ്ലിസും അവരേറ്റവും കൂടുതൽ ആരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. കാരണം അദ്ദേഹത്തിന്റെ ഹദീസുകളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. ഖാലല്ലാഹ് ഖാല റസൂലുഹു ഖാല സ്വഹാബ, അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹിനോടാണ്, അള്ളാഹിന്റെ റസൂലിനോടാണ്, അള്ളാഹിന്റെ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനോടാണ്. കാരണം എന്താ, അവരതുമ്പലാണ് ഒതുങ്ങി നിൽക്കുന്നത്. അവരുടെ നുക്കൂലുകൾ, അവരുടെ ആസാറുകളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അത് അവർക്ക് അവരോടുള്ള ഹുബ്ബിന്റെ അടയാളമാണ്. ബാക്കിയുള്ളവരെ നോക്കിക്കോ, ഇന്ന ഫൈലസൂഫ് പറഞ്ഞു, ഇന്ന സ്വാമി പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേയാൾ പറഞ്ഞു, അവർക്കൊക്കെ ഉള്ള സ്നേഹാരോടാ, ഈ പറഞ്ഞ ആൾക്കാരോടെ ഇരിക്കും. അതല്ലെങ്കിൽ ഫുഖഹാക്കളെ കുറിച്ചുള്ള ഫിഖഹിന്റെ ചർച്ച, ആ ഖോജ പറഞ്ഞു, ഈ ഖോജ പറഞ്ഞു, മറ്റേക്കാലി പറഞ്ഞു, ഇന്നയാൾ പറഞ്ഞു, അതൊന്നല്ല. അഹ്ലുർ റസൂൽ അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ കുറിച്ചാണ്. അവരുടെ ദൈതനത്ത് എപ്പോഴും റസൂലുള്ളാഹിന്റെ സുന്നത്തിന്മേലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ദിക്റാണ് അവർക്ക് കൂടുതലുള്ളത്. അഹ്ലുർ റസൂലി അഹ്ലുൽ ഹദീസി ഹും അഹ്ലുർ റസൂൽ വഇൻ ലം യസ്ഹബു ജസദൻ അൻഫാസുഹും സഹീബു, ശരീരം കൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിട്ടില്ലെങ്കിലും അവരുടെ ശ്വാസോച്ഛാസങ്ങൾ, അവർ പുറത്തുവിടുന്ന വാക്കുകൾ, അവരുടെ ശ്വാസോച്ഛാസങ്ങൾ, അവർ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള നിമിഷങ്ങളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ കുറിച്ചാണ് അവർ ബയാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുത്തർ എന്തിഷ്ടപ്പെടുന്നു എന്നറിയാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് കേട്ടാൽ, എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് കേട്ടാൽ എന്താണ് ഇഷ്ടം മനസ്സിലാവും. അനുദാഹരണം, ഏതൊരു മനുഷ്യനും ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നമുക്ക് ബോധ്യമാകും, സംസാരിക്കുമ്പോ ബോധ്യമാകും. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ആണെന്നാണ് എന്റെ ഓർമ്മ, അബൂബക്കർ സിദ്ദീഖിനോട് വിവാഹം അന്വേഷിച്ചു, അബൂബക്കർ സിദ്ദീഖ് നിരസിച്ചു. ഉമറുൽ ഖത്താബിനോട് വിവാഹം അന്വേഷിച്ചു, ഉമർ ഖത്താബ് അബൂബക്കർ സിദ്ദീഖിനെ പിന്നെ വിവാഹം അന്വേഷിക്കാൻ, അബൂബക്കർ സിദ്ദീഖിനോട് അബൂബക്കർ സിദ്ദീഖ് നിരസിച്ചു. നിരസിക്കാനുള്ള കാരണം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരിഷ്ടമുണ്ടെന്ന് എനിക്കറിയാം, അവരെ കുറിച്ച് അവർ വിവാഹം കഴിക്കാൻ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെ അറിഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ എനിക്ക് അവരെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് റസൂലുള്ളാഹിന്റെ കൂടെ അത്രയും റസൂലുള്ളാഹിന്റെ സംസാരം അറിയുന്ന ആളാണ്. അതിൽ നിന്ന് തൽമീഹായി മനസ്സിലായത് അതാണ്. ഒരാൾക്കുള്ള ഏതൊരു കാര്യത്തോടുള്ള താല്പര്യം അയാളുടെ നാവിൽ വരും. സുന്നത്തിനോടൊരാൾക്ക് താല്പര്യമെങ്കിലോ സുന്നത്ത് നാവിലുണ്ടാകും. ബിദഅത്തിനോടൊരാൾക്ക് താല്പര്യമെങ്കിലോ ബിദഅത്ത് നാവിൽ വരും. അഹ്ലുസുന്നനോട് ഹിക്ദ്, അഹ്ലുസുന്നനോട് പകയും വിദ്വേഷവും വെച്ച് നടക്കുക എന്നുള്ളത് ബിദഅത്തുകാരുടെ അലാമത്താണ്. അത് ഉള്ളിൽ എത്ര ഒളിപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് സുന്നത്തിന്റെ ആളായി നടന്നാലും സമയത്തുമ്പോ നാവിക്കൂടി പുറത്തു കൊണ്ട് വരും. അഹ്ലുസുന്നന്റെ ഉലമാക്കളെ കുറിച്ചും അതിന്റെ പിന്നെ ഹമലത്തിനെ കുറിച്ചുമുള്ള വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ സമയം വരുമ്പോ പുറത്തേക്ക് ഇങ്ങോട് വരും. മവാഖിഫുകൾ, അതിന് ചില സമയങ്ങൾ അള്ളാഹ് പുറത്ത് കൊണ്ടുവരും, ചില പരീക്ഷണങ്ങൾ അള്ളാഹു വെക്കും, ആ സമയത്ത് പുറത്തോട്ട് വരും. ഏതിലാണ് ഒരാൾ സംസാരിക്കുന്നത്, എവിടെയാണ് ഒരാളുടെ സംസാരത്തിന്റെ ടോണ് പോകുന്നത്, അതിൽ നിന്ന് മനസ്സിലാക്കാം എന്തിനോടാണ് ഇഷ്ടം എന്തിനോടാണ് അനിഷ്ടം എന്നുള്ളത്. അത് ഇനിയിപ്പോ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഇനി ഒരുത്തൻ എത്ര തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ട് 40 കൊല്ലം കൊണ്ടിടന്നാലും 41-ാമത്തെ ദിവസം പുറത്തേക്കണ്ട് വരും. 41-ാമത്തെ ഒന്നുണ്ടെങ്കിൽ അന്ന് പുറത്തേക്കണ്ട് വരും. ഹൃദയത്തിന്റെ ഉള്ളിൽ മറച്ചു വെക്കുന്നത് നാവ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിത്തെ ഒരു ചെറിയ സാധനമല്ല, ചില്ലറ സാധനമല്ല അത്. അത് ഈ മാംസകഷ്ണം എന്താണോ ആ അതുപോലെ തന്നെ പുറത്തേക്ക് ഇങ്ങോട്ട് വരും. മറ്റേ മാംസകഷ്ണത്തിലൂടെ പരസ്പരം ഭയങ്കരമായൊരു കണക്ഷൻ ഉള്ളതാണ്. അത് അങ്ങനെ ഒരു അത്ഭുതമാണ്. അതാണ് മുൻഗാമികൾ പറഞ്ഞത്, മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രി, അല്ലാഹുവോടാണ് മഹബ്ബത്തെങ്കിൽ ഹൃദയം അവനുള്ള അവനെ ലിക്കാ ചെയ്യാൻ അവനെ കണ്ടുമുട്ടാനുള്ള ഷൗക്കിലായിരിക്കും. ദാഇമൻ ഒരു നേരവും മുറിയാതെ അല്ലാഹനെ കാണണം, അവന്റെ വജ്ഹ് കാണണം, അതിനുള്ള ഷൗക്കിലായിരിക്കും, അതിനുവേണ്ടി പണിയെടുക്കുന്നതായിരിക്കും. നാവോ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറിലായിരിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറിലായിരിക്കും നാവ് ലഹജാകുന്നത്. അസ്സാമിനു വൽ അഷ്റൂൻ, 28-ാമത്തേത്, അന്നൽ മഹബ്ബ, ഇത് മഹബ്ബത്തിന്റെ ഒരു ആസാറുകളിൽപ്പെട്ട ഒരു അസറാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അന്നൽ മഹബ്ബ, സ്നേഹം എന്ന് പറയുന്നത് കൊണ്ട് കുറവ് വരാത്തതാണ്, കൊണ്ട് വർദ്ധിക്കാത്തതുമാണ്. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം, ഒരാളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മോട് എന്തെങ്കിലും ഒരു കുറച്ച് ജഫാ കാണിച്ചെങ്കിൽ, ജഫാ എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടപ്പെടാത്തത് എന്തും ചെയ്യ, അതൊക്കെ ജഫാ ആണ്. അതുകൊണ്ട് നമുക്കുള്ള സ്നേഹം കുറയോ? നമ്മൾ സ്നേഹിക്കുന്നത് സത്യസന്ധാണെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ജഫാ കാണിച്ചു എന്നുള്ളത് കൊണ്ട് സ്നേഹം കുറയില്ല. വല തസീദു ബിൽ ബിർ, നമുക്കെന്തെങ്കിലും ബിർ ചെയ്തു തന്നു, നമുക്കെന്തെങ്കിലും ഗുണം ചെയ്തു തന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വർദ്ധിക്കാനില്ല. ഈ പറഞ്ഞത് എന്തടിസ്ഥാനത്തിൽ, ഏതൊരടിസ്ഥാനത്തിലാണോ ഒരാൾ സ്നേഹിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. സ്നേഹിക്കാൻ പല അടിസ്ഥാനങ്ങളുണ്ട്. ഒരാളൊരാളെ സ്നേഹിക്കും, എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്, സ്നേഹിക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ അയാൾ കുറച്ചെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും സ്നേഹം വർദ്ധിക്കണമെങ്കിൽ ചെയ്തു കൊടുത്തോണ്ടേയിരിക്കണം, ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ സ്നേഹം എന്നുള്ള ഡൗൺ ആവും. അത് അതിനുവേണ്ടി സ്നേഹിച്ചാളാണ്. ദുനിയാവിന് വേണ്ടിയാണ് ഒരാൾ സ്നേഹിച്ചെങ്കിൽ ദുനിയാവ് കിട്ടും തോറും സ്നേഹം വർദ്ധിക്കും, ദുനിയാവ് മുടങ്ങിക്കഴിഞ്ഞാൽ സ്നേഹം കുറയും. ഒരാൾ ഒരാളുടെ സൗന്ദര്യം കണ്ടിട്ടാണ് സ്നേഹിക്കാൻ തുടങ്ങിയതെങ്കിൽ സൗന്ദര്യം ഉള്ളിടത്തോളം സ്നേഹം ഉണ്ടാവും, സൗന്ദര്യം കുറയുന്നതനുസരിച്ച് സ്റ്റൗവൊക്കെ പൊട്ടിത്തെറിക്കും അല്ലേ. ഇങ്ങനെ ഓരോന്നിനനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താ, അതിനനുസരിച്ചിരിക്കും. അള്ളാഹുക്ക് വേണ്ടിയാണ് ഒരാൾ സ്നേഹിച്ചതെങ്കിൽ, അള്ളാഹുക്ക് വേണ്ടിയാണ് ഒരാൾ സ്നേഹിച്ചതെങ്കിൽ അവന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു, അവനെ ബാധിക്കുന്നതാണ്, അതുകൊണ്ട് അവൻ ജഫാ കാണിച്ചു, നമുക്കെന്തെങ്കിലും ഒന്ന് ചെയ്തു തരണ്ടേ ചെയ്തെന്നില്ല. പക്ഷെ അള്ളാഹുവിനോടുള്ള അവന്റെ കാര്യത്തിൽ ഒരു കുറവില്ല, നമ്മളൊരു ജഫാ കാണിച്ചു എന്നുള്ളത് കൊണ്ട് സ്നേഹം കുറയോ? അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇത്തിരി ഇത്തിരി പൈസയും കൂടി നമുക്ക് തന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആവശ്യങ്ങളും കൂടി ചെയ്തു തന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് കൂടാനുണ്ടോ? അത് ആര് ചെയ്തെന്നാലും സമാനം. ഇവനെ നമ്മൾ സ്നേഹിക്കുന്നത് അതിന്റെ പേരിലല്ല. അത് ബിർറുകൊണ്ട് പ്രത്യേകിച്ച് കൂടേണ്ടതില്ല, ജഫാവ് കൊണ്ട് പ്രത്യേകിച്ച് കുറയേണ്ടതില്ല. ഇത് ഒരു വലിയ ഒരു സേഫ്റ്റിക്കുള്ള ഒരു വലിയ ഒരു ഗൈഡൻസ് ആണ്. നിങ്ങൾക്കറിയാലോ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നും നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഒരുത്തനൊരു നല്ലത് പഠിക്കാൻ വേണ്ടിയിട്ടോ സുന്നത്തിന്റെ ആളായിട്ടോ ഒന്നും ഇങ്ങനൊണ്ട് വരുന്നു തുടങ്ങിയാല് ഷെയ്ത്താൻ അപ്പൊ പിടിക്കാൻ നോക്കണത്. എങ്ങനെങ്കിലും എൽമിന്റെ മജ്ലിസുകളിൽ നിന്ന് അവൻ അങ്ങോട്ട് പുറത്തേക്ക് ചാടിക്കണം. അപ്പോ അവൻ വന്ന് ഇത് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഖുർആനും സുന്നത്തും കേട്ടു പഠിച്ചു അത് ഹിഫലാക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇബ്ലീസിന് ബല്യടങ്ങറ. വേറെ എന്തിനു നിങ്ങൾ പോയിരുന്നു? നോക്കി, ഗാനമേളക്കാണ് നിങ്ങൾ പോയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് മൂന്ന് ദിവസം പോകാനാണെങ്കിൽ ഏഴ് ദിവസത്തെ സൗകര്യം നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഇബ്ലീസ് നിങ്ങൾക്ക് ശരിക്കും സൗകര്യപ്പെടുത്തി തരും. നിങ്ങൾ ഒരു ശല്യവും പെടുത്താൻ വരില്ല. പലരും പറയില്ലേ, അവർക്കൊന്നും ശല്യമില്ലല്ലോ, ഇവർക്കൊന്നും ശല്യമില്ലല്ലോ, ആർക്കും ഉണ്ടാവില്ല. ജൂതം വന്നിട്ട് പറഞ്ഞിട്ടില്ലേ പണ്ട് സഹാബത്തിനോട്? ജൂതന്മാർ വന്നിട്ട് പറയാറുണ്ടായിരുന്നു, എന്ത്, ഞങ്ങളെ നിസ്കാരത്തിൽ ഞങ്ങൾക്ക് ഒരു വസ്വാസം തോന്നാറില്ല, നിങ്ങളെ നിസ്കാരത്തിൽ നിങ്ങൾ ഷെയ്ത്താൻ ഇടങ്ങാറാക്കണമെന്ന് കേട്ടു. ഞങ്ങൾക്ക് ഷെയ്ത്താൻ ഞങ്ങളെ നിസ്കാരത്തിൽ ഇടങ്ങാറാക്കാറൊന്നുമില്ല. ഷെയ്ത്താൻ ഇനി പൊളിഞ്ഞ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന തിരിച്ചു വെച്ച് ആദ്യം ആകെ തകർന്നെടുക്ക. അവിടെ ഇനി വന്നിട്ട് എന്ത് ചെയ്യാൻ, എന്താ കൊണ്ടാണല്ല ഷെയ്ത്താൻ അടിച്ചു മാറ്റാൻ വരുന്നത്? ഉള്ളൊരുത്താൻ മുഅ്മിന്റെ അടുക്കൽ അടിച്ചു മാറ്റാൻ വേണ്ടി വരും ഖന്നാസ്, മറ്റൊരിടത്തേക്ക് പോയിക്കൊള്ളണമെന്നില്ല, അവിടെ ആകെ പൊളിഞ്ഞെടുക്കണം ആദ്യം തന്നെ. അതുകൊണ്ട് ഇബ്ലീസ് എന്തപ്പോ മറ്റവരെ പിടിക്കില്ലല്ലോ, ഇവരെ പിടിക്കില്ലല്ലോ, അതിനൊക്കെ ആള് കൂടിക്കൊണ്ടേയിരിക്കല്ലേ, അതാ നോക്ക് അതിന്റെ കൂടെ എത്ര എത്ര ആൾക്കാരാ. നിങ്ങളെന്താ രണ്ടു ദിവസം വരുമ്പോൾ കൊഴിഞ്ഞാട് പോണ്, കൊഴിഞ്ഞാട് പോകും. എങ്ങനെയുള്ളവർ കൊഴിഞ്ഞു പോകും? സുദുക്ക് ഇല്ലെങ്കിൽ, ഇഖ്ലാസ് ഇല്ലെങ്കിൽ കൊഴിച്ചു കൊണ്ടുപോകാൻ പെട്ടെന്ന് നടക്കും. അതിന് പല തരത്തിലുള്ള വസ്വാസം കൊടുക്കുക. അതിലൊരു ആദ്യത്തെ പടിയാണെന്ത്, എൽമ് കിട്ടണമെങ്കിൽ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പടി, നിങ്ങൾ ആരിൽ നിന്നാണോ എൽമ് സ്വീകരിക്കുന്നത് ആ എൽമ് സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് ഹുസ്നുള്ളന്ന് വേണം എന്നാണ്. ആദ്യത്തേത് ഹുസ്നുള്ളന്ന, അവരെ കുറിച്ചുള്ള ഹുസ്നുള്ളന്ന് ഉണ്ടെങ്കിലേ അവരിൽ നിന്ന് വല്ലെങ്കിലും വല്ലതും സ്വീകരിക്കുള്ളൂ. നമ്മളിപ്പോ ഒരാളോട് എന്തെങ്കിലും ദുനിയാവിന്റെ കാര്യം ഏൽപ്പിക്കണമെങ്കിൽ എന്തുണ്ടാകണം ആദ്യം? ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒരു സ്ക്രൂ തിരിക്കാൻ പറയണമെങ്കിൽ സ്ക്രൂ ഡ്രൈവർ പിടിക്കാൻ അവനെ കൊണ്ട് കഴിയും എന്നുള്ളൊരു വകവെച്ചു കൊടുക്കലെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് ഓനിഞ്ഞ് എത്ര തിരിച്ചു വിട്ടു തന്നാലും ശരിയാവോ? അപ്പൊ ആദ്യം അതൊന്ന് അംഗീകരിച്ചു കൊടുക്കണ്ടേ? റെൽമിന്റെ അഖിലുകാരോട് അവരിതൊക്കെ പറയാനുള്ള യോഗ്യത അവർക്ക് ഉള്ളതാണെന്നൊന്ന് അംഗീകരിച്ചു കൊടുത്ത് കിട്ടിയാൽ പിന്നെ പഠിക്കും. സ്വാഭാവികമായിട്ട് ആദ്യം അയമ നോക്കും, ഓനെ കുറിച്ചൊരു സൂഹുള്ളണ്ടാക്കുക. എത്ര മുന്തിയവനായിട്ട് മുൻകാലത്തുണ്ടായാൽ പോലും സൂഹുള്ളണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 40 കൊല്ലക്കാലം മക്കാരുടെ കൂടെ ജീവിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുറ്റം ഒരു കുറവും പറയാനില്ല. അൽ അമീൻ അല്ലേ, ഒന്നും പറയാനില്ല. 40-ാമത്തെ കൊല്ലത്തില് അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞിട്ട് സത്യം തുറന്നു പറഞ്ഞപ്പോഴോ ഇന്ന ഹാദാല ശൈഉൻ യുറാദ്, ഒന്നും പറയാനില്ല, പലതും പറഞ്ഞു നോക്കി. എന്നിട്ടൊന്ന് ആളുകളെ പിടിച്ചിട്ട് കണ്ടപ്പോ അവസാനത്തെ ഒരു തുരുപ്പ് ചീട്ടാണെന്ത്, ഇതെന്തോ ഒരു ഉദ്ദേശപൂർവമുള്ള എന്തോ ഒരു നീക്കമാണ്, എന്തോ ഉദ്ദേശമുണ്ട്. അതാണ് ഇന്ന ഹാദാല ശൈഉൻ യുറാദ്, ഇതെന്തോ ഒരു എന്തോ ഒരു ഗൂഢോദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. ആർക്കും കണ്ട് വിടാവുന്ന ഒരു അമിട്ടാണത്. എവിടെ പോയി പൊട്ടിയെന്നുള്ളത്, എവിടെയൊക്കെ പോയി പൊട്ടി മണക്കുന്നുള്ളത് ഒരാൾക്കും വിചാരിക്കാൻ പറ്റില്ല. അവന്റെ ലക്ഷ്യം ശരിയല്ല, അവന്റെ ഉദ്ദേശം ശരിയല്ല. ഉദ്ദേശം വളരെ എളുപ്പമാണല്ലോ, ഒരാൾക്ക് കണ്ടെത്താൻ പറ്റുമോ? എവിടെങ്കിലും കൊണ്ടുപോയിട്ട് അളന്നിട്ട് എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ട് ഒരുത്തി നോക്കിയിട്ട് കിട്ടുമോ ഉദ്ദേശം എന്നുള്ളത്? നമ്മളോട് അത് നോക്കാൻ പറഞ്ഞിട്ടില്ല. ഒരാളുടെ ഉദ്ദേശങ്ങൾ നോക്കണ്ട. ഒരുത്തന്റെ ഉദ്ദേശം നന്നായി എന്നുള്ളത് കൊണ്ട് ബാത്തിൽ ഹക്കും ആവൂല, ഒരുത്തന്റെ ഉദ്ദേശം മോശമായി എന്നുള്ളത് കൊണ്ട് ഹക്ക് ബാത്തിലും ആവൂല. പറഞ്ഞു തരണോണ്ട് ഉദ്ദേശങ്ങൾ നോക്കണ്ട, അവന്റെ വാക്ക് നോക്കിയാൽ മതി, അത് തെളിവിനോട് യോജിക്കുന്നോ ഇല്ലേ, ഇതേ നമ്മളോട് പരിശോധിക്കാൻ പറഞ്ഞുള്ളൂ. റസൂലുള്ളാന്റെ വാക്കുകളാണ് അവരോട് കൊടുത്ത മറുപടി. അതാ ആ വാക്കുകൾ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന്, അവൻ അങ്ങനെ മോശമാണ്, ഇങ്ങനെ മോശമാണ്, അവൻ അങ്ങനെ ചെയ്യണ കണ്ട്, ഇങ്ങനെ ചെയ്യണ കണ്ട്, അവന് വ്യക്തിപരമായി ബാധിക്കുന്ന എന്തൊക്കെ ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കും. ഇനി മനുഷ്യനാണ്, മലക്കും കൂടിയല്ല. അമ്പിയാക്കൾ മുതൽ മനുഷ്യന്മാരായിരുന്നു. അമ്പിയാക്കളെ തന്നെ ഇവര് വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ചോട്ടിക്കുള്ളവരെ വിടുവോ? അമ്പിയാക്കൾക്ക് അള്ളാഹു പ്രത്യേകമായ റഹ്മത്ത് കൊടുത്തിട്ട് പോലും അമ്പിയാക്കളുടെ ന്യൂനതകൾ അവർ വിട്ടിട്ടില്ല. എവിടെങ്കിലും ഒരു ദുരാരോപണം നടത്താൻ കിട്ടണ ചാൻസ് നോക്കിയിരുന്നു. അങ്ങനെ ആയിഷാബീബിനെ കുറിച്ച് പറയാവുന്നതിന്റെ അങ്ങേറ്റം പറഞ്ഞു നോക്കി അല്ലേ. അവസാനം അത് എങ്ങനെ തിരുത്തപ്പെടാൻ പറ്റും? അതൊരു ഇന്നത്തെ കാലത്താണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും വരൂലേ ചാനലിന്റെ കുന്തോ പിടിച്ചിട്ട്, പിന്നെ എന്തായിരിക്കും അവസ്ഥ? അന്ന് അതേമാതിരിത്തെ ആൾക്കാർ അബൂലഹബ് അബൂജഹലോ ഒക്കെ അന്നത്തെ ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിരുന്നു. മദീന മുഴുക്കൻ മുനാഫിഖീങ്ങൾ കംപ്ലീറ്റ് ഇറങ്ങിയിരുന്നു. അന്നത്തെ മുനാഫിഖീങ്ങളാണ് ഇന്ന് വേറെ കോലത്തിലുള്ളത്. നിഫാഖ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇന്നത്തെ ദുനിയാവിന്റെ ഇടപാടെന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ വെക്കാവുന്ന നിഫാഖിന്റെ അതേപോലെയാണ്. നിഫാഖ് എന്താ? തോന്നിയടത്തേക്ക് തോന്നിയ മാതിരി അപ്പാട് പറയും, അപ്പ കിട്ടിയതിനനുസരിച്ച് പറയും. അങ്ങനെ മുനാഫിക്കങ്ങളുടെ ഏറ്റുപിടിച്ചു. ഇതേ വാക്കാണ് മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ ഫാഹിഷത്ത് വ്യാപിക്കണം. ഇഷാ എന്ന് പറഞ്ഞാൽ ഇന്ന് റേഡിയോക്കും ഈ പറഞ്ഞ ബ്രോഡ്കാസ്റ്റിംഗിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഇഷാ. അന്ന് ആ ഇഷാഅത്ത് അവരുടെ കഴിവിൽ പെട്ടിടത്തോളം അടിച്ചു പരത്തി. എങ്ങനെ തെളിയിക്കാൻ പറ്റിയ? വല്ല മാനദണ്ഡമുണ്ടോ? ഒരുത്തന്റെ കൂടെ ഒറ്റക്ക് പോന്നല്ലേ, ഒരുത്തന്റെ കൂടെ ഒറ്റക്ക് ഇങ്ങോട്ട് പോന്നല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടുകടക്ക് ഉണ്ടാക്കി ഒന്നും ചെയ്യാനില്ല. അള്ളാന്റെ വഴി വരുന്നത് തന്നെ കാത്തിരുന്നു. വഴി എന്നാ മറ്റൊരൊറ്റ സ്വീകരിക്കോ? അങ്ങനെ അള്ളാ ഏനാകാശത്ത് നിന്ന് തിരിച്ചു തന്നു, അവര് ഇതാണ്, അവർ സ്വീകരിക്കോ? സ്വീകരിച്ചില്ല എന്നുള്ളത് മാത്രല്ല, ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം കംപ്ലീറ്റ്. നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഇത്രയും മോശമായി വ്യഭിചാരിണി എന്ന് പറയാനുള്ള കാരണം പോലും അതാണ്. അവര് തിരുത്തിയിട്ടില്ല, അവർ തിരുത്തൂല. അങ്ങനെ ബാത്തിലിന്റെ ആൾക്കാർ തിരുത്തണമെന്നുണ്ടോ? നമ്മൾ ഇതിനേക്കാളും വലുത് അള്ളാഹുവിന്റെ വഹയിൽ നിന്ന് സ്വീകരിക്കുന്നു. പിന്നല്ലേ ഈ ചെറിയ കാര്യം, ഇത് തിരുത്താൻ നമുക്ക് അള്ളാന്റെ വഹയി മതി. മുഅ്മിനീങ്ങളല്ലാതെ സ്വീകരിക്കൂല. അങ്ങനെ നിങ്ങളൊരു ദുരാരോപണം മുഅ്മിനീങ്ങളെ കുറിച്ച് കേട്ടാൽ അത് തിരുത്തേണ്ട മാനദണ്ഡത്തിൽ തിരുത്തി കൊടുത്താൽ മറ്റൊരൊക്കെ അംഗീകരിക്കും എന്നുണ്ടോ? മറ്റൊരാരും അംഗീകരിക്കൂല. അംഗീകരിച്ചാൽ തന്നെ ഇത് അംഗീകരിച്ച അടുത്ത കാത്തുക്കും അല്ലേ. ഇനി അടുത്തതിന് എന്താ കൊണ്ടു നോക്കുക? അത് തുടരന്നെ ചെയ്യും. റസൂലുള്ളാൻ അവര് വിട്ടിട്ടില്ല, ത്വാഹിറത്തായ നമ്മുടെ ഉമ്മാനെ വിട്ടിട്ടില്ല. എന്നിട്ട് നമ്മള് ബാക്കിയുള്ളവരെ വിടുവോ? ബാക്കിയുള്ളവരെ വിടുവോ? ഈ നമ്മളോ? നമ്മുടെ അടുക്കൽ എന്തെങ്കിലും ചെറുത് ന്യൂനതകൾ ഉണ്ടെങ്കിലും കൂടിയോ? എന്നാൽ എളുപ്പമായി ബിരിയാണിയായി, ശരിക്ക് വേണ്ട വിധം അടിച്ചു പരത്തി തിന്ന. അങ്ങനെ അത് മുതലെടുക്കാൻ വേണ്ടി നടക്കും. എന്താ ലക്ഷ്യം? അങ്ങനെ എന്തെങ്കിലും ഒന്നാക്കിയിട്ട് ഇയാളുടെ ഇൽമ് അയാൾ പറയുന്ന വാക്ക് അത് ഖുർആനും സുന്നത്തിനും ഇങ്ങനെ യോജിക്കില്ല, അയാൾ പറഞ്ഞ തെളിവ് ശരിയല്ല, അയാൾ പറഞ്ഞ അഖീദ ശരിയല്ല എന്ന് പറയാൻ ഇബ്ലീസിനെ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അയിമ പിടിക്കണ്ട, കുറച്ച് ഇപ്പുറത്തുനിന്ന് വളരെ എളുപ്പ വഴിയുണ്ട്. എന്താ അയാൾ അങ്ങനെ ചെയ്ത് ശരിയല്ല, ഇറ്റ് ശരിയല്ല, ആ നോട്ട് ശരിയല്ല, ആ നൃത്തം ശരിയായില്ല, ആ ഇരുത്തം ശരിയായില്ല, ആ സംസാരം ശരിയായില്ല, ആ ചിരി ശരിയായില്ല, പലതും ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് അതും വന്ന് പുറത്തേക്ക് ചാടിക്കാൻ വേണ്ടി നോക്കൂ. നമ്മൾ എന്തിന്, നമുക്കിത് മാത്രം മതി കായിക, നമ്മൾ എന്തിന് അവരെ പിന്തുടർന്നു? സുന്നത്തും വിദേഹത്താണോ നമ്മുടെ വിഷയം? റൽമും ജഹുലുമാണോ നമ്മുടെ വിഷയം? അതിലെന്തെങ്കിലും കുറവ് അവർക്ക് വന്നിട്ടുണ്ടോ? ഒരു വിദേഹത്ത് അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നെണ്ണി തരി, നമ്മൾ പുറത്തു പോയിക്കോളാം. മറ്റേത് വിട്, അത് അവര് ബാധിക്കുന്ന വിഷയം. അങ്ങനെ അവര് വ്യക്തിപരമായിട്ട് അതവരെ ബാധിക്കുന്ന വിഷയം വിട്ടേക്ക്. അതിൽ നിന്ന് ആരും മോചിതരല്ല, ആരും മോചിതരല്ല. അങ്ങനെ വ്യക്തിപരമായി വരാവുന്ന കാര്യങ്ങൾ എടുത്തിട്ട് റൽമിൽ നിന്നും സുന്നത്തിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് നോക്കുക. അത്തരം കാര്യത്തെ നമ്മൾ എന്തിനവരെ സ്നേഹിച്ചു? അഹ്ലുൽ ഇൽമിനെ നമ്മൾ സ്നേഹിച്ചെങ്കിൽ സ്നേഹിച്ചത് എന്തിന്? അവരിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു ജഫാ കൊണ്ട് നമുക്ക് അവരെ വെറുക്കാൻ പറ്റുമോ? അവരോടുള്ള സ്നേഹം കുറയോ? അവരിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു ബിർറു കൊണ്ട് സ്നേഹം പ്രത്യേകിച്ച് കൂടാനുണ്ടോ? അത് രണ്ടുമില്ല. അതാണ് ഈ ഖാഇദ അന്നൽ മഹബ്ബ ഹിയ മാ ലാ യൻഖുസു ബിൽ ജഫാ വല തസീദു ബിൽ ബിർ. ജഫാ കൊണ്ട് അത് കുറയില്ല, ബിർറു കൊണ്ട് പ്രത്യേകിച്ച് കൂടാനില്ല. നമുക്കറിയോ ചില മശായിഖുകളെ കുറിച്ച് പറയും. നമ്മളെ മശായിഖുകളിൽപ്പെട്ട ചിലർ പറഞ്ഞു തന്നിട്ടുള്ള മദീനത്തെ ഹറമിൽ ചില ഷെയ്ഖുമാരുണ്ടായിരുന്നു. നാലാള് പോലും നാല് ദിവസം തികച്ച അയാളുടെ അടുക്കൽ ഇരിക്കാൻ ഇഷ്ടപ്പെടൂല. ഇതേ വാക്ക് തന്നെയാണ് പറഞ്ഞു തന്നത്. ഏതാണ്ട് ഇതേ വാക്കാണ് അറബിയിൽ എന്നോട് പറഞ്ഞു തന്നത്. ഒരു നാലാള് പോലും കൂടെ ഇരിക്കൂല. എന്താ അദ്ദേഹത്തിന്റെ ശൈലി? അത്രക്ക് വളരെ കണിശമായ ശൈലിയായിരുന്നു. എന്തെങ്കിലും ഒരു തെറ്റരും നല്ല ചീത്ത പറയും, എന്തായാലും ആരെ സഹിക്കുക? പക്ഷെ അദ്ദേഹത്തിന്റെ അടുക്കളുള്ള ഇൽമ് വേറൊരാളുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. സഹിച്ച് ക്ഷമിച്ചിരുന്നവർക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് കിട്ടി, ഇൽമ് കിട്ടി. അദ്ദേഹത്തിന്റെ ജഫാ അല്ലാഹു യർഹമ അല്ലാഹു യഗ്ഫിർല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് ആ ഇൽമ് കിട്ടി, വേറെ ഒരിടത്തുനിന്ന് കിട്ടാനില്ലായിരുന്നു. വേറെ ചില അപ്പൊ ഈ ഒരു ജഫ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വിട്ടുപോയാൽ എന്തുപോയി? നമ്മൾ സ്നേഹിച്ചത് അദ്ദേഹത്തെയാണോ, അദ്ദേഹം എന്ന വ്യക്തിയെയാണോ, അതോ ഈ പറഞ്ഞ ഖാലല്ലാ ഖാല റസൂലുഹു ഖാല സ്വഹാബ അതിനെയാണോ? അതേസമയത്ത് ചില മശായിഖുകളുണ്ട്, അവര് ഇബ്നു ബാസ്, ഇബ്നു സൈമീൻ റഹിമഹുമുല്ലാഹു ജമീഅ, ഭൂരിഭാഗം അഹ്ലു സുന്നത്തിന്റെ മശായിഖുകൾ അങ്ങനെയാണ്. എന്നിട്ട് അവർ രക്ഷപ്പെട്ടോ? ഈ പറയുന്നവരെ നാവെന്ന് അവരെങ്ങനെ ചെയ്യാ? ഇബ്നു ബാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്ന, പഠിക്കാൻ വേണ്ടി വരുന്ന തലബത്തുൽ ഇൽമിനെ പ്രത്യേകം പരിഗണിക്കും, ഇബ്നു സൈമീനൊക്കെ പ്രത്യേകിച്ച് പരിഗണിക്കും. എന്തെങ്കിലും ഇല്ലാത്തവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കും, കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കും എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് സ്നേഹം കൂടാനുണ്ടോ? രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാളുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് റഹിമഹുല്ലാ ഗഫറല്ലാഹു ലഹു എന്നല്ലേ. ജഫാ കൊണ്ട് പ്രത്യേകിച്ച് കുറയാനില്ല, ബിർറു കൊണ്ട് പ്രത്യേകിച്ച് കൂടാനും ഇല്ല. അവരെ നമ്മൾ സ്നേഹിക്കുന്നത് ലില്ല വഫില്ലാ, ലില്ല വഫില്ല എന്നാണെങ്കിൽ ഇത് യഹ്യ ഇബ്നു മുആദ് റഹ്മഹുല്ലാഹിയുടേതാണ് ഈ വാക്ക്. യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ജഫാ കൊണ്ട് സ്നേഹം കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ മക്കളെ, നമ്മളെ മക്കളെ, നമ്മളെ ഭാര്യമാരെയൊക്കെ എന്ന് പുറത്താക്കണം? അവര് നമ്മളോട് കാണിക്കുന്ന അനുസരണക്കേട് വെച്ചിട്ട് സ്നേഹം കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ന് തല്ലി പുറത്താക്കേണ്ടി വരും അല്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ സ്നേഹിക്കുന്നത് വേറൊരു കാര്യത്തിലാണ്. ആ സ്നേഹമെന്ന് പറയുന്നത്, ആ മവദ്ദത്ത് നിലനിൽക്കുന്നത് വേറൊരു അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിന്റെ നാമം ചൊല്ലിക്കൊണ്ട് നമ്മൾ കൂടെ കൊണ്ടുവന്നവരാണ്. അല്ലെങ്കിൽ നമ്മളെ മക്കളോ, മക്കള് കാണിക്കുന്ന അനുസരണക്കേട് കൊണ്ട് മക്കളോടുള്ള സ്നേഹം കുറയും. എങ്ങനെയൊക്കെ ധിക്കാരം കാണിച്ചാൽ അവസാന സ്നേഹം ബാക്കിയുണ്ടാവും. എല്ലാം കഴിഞ്ഞ് മക്കൾ കൊണ്ടുപോയിട്ട് എല്ലാം ചെയ്തു കൊടുത്തു എന്നിട്ട് മക്കൾ കൊണ്ടുപോയിട്ട് വൃദ്ധരായ അവരെ കൊണ്ടുപോയിട്ട് ഒരു വൃദ്ധസദനത്തിലാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞൊന്ന് കാണാൻ വരുമ്പോ സ്നേഹത്തോടുകൂടി ഒരുമ്മ തലോടും, ഉമ്മാന്റെ സ്നേഹത്തിനൊരു കുറവും വരില്ല. ദിർറു കൊണ്ട് പ്രത്യേകിച്ച് കൂടാനോ അല്ലെങ്കിൽ ജഫാ കൊണ്ട് പ്രത്യേകിച്ച് കുറയാനോ ഇല്ല. എല്ലാം ചെയ്തു തരുന്ന മകനോട് പ്രത്യേകിച്ച് ഒരു സ്നേഹം, ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മകനോട് സ്നേഹം കുറയാന്നുള്ളതും ഒരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം മാതൃത്വം എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ഉണ്ടാവില്ല. വേറെ ചില അടിസ്ഥാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുവേണ്ടി സ്നേഹിക്കണമെന്നാണെങ്കിൽ അതിനുവേണ്ടി ഉണ്ടാവും. ബലിൽ ഇറാദത്തു വത്തലബു വശൗഖു ഇലൽ മഹ്ബൂബി ലിദാതിഹി വലില്ലാഹിൽ മസലുൽ അഅല. ഞാൻ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് കാര്യം നിങ്ങൾക്ക് തക്രീബ് ചെയ്യാൻ വേണ്ടിയാണ്. അൽ ഇറാദ വത്തലബു വശൗഖു ഇലൽ മഹ്ബൂബ്, അല്ലാഹുവിലേക്കുള്ള ലക്ഷ്യം, അവനെ കണ്ടുമുട്ടണം, അവനെ കണ്ടുമുട്ടണമെന്നുള്ള അവനോടുള്ള ഷൗഖ്, അത് ആ മഹബത്ത് എന്ന് പറയുന്നത് ലിൽ മഹ്ബൂബ് ലിദാത്തിഹി. അല്ലാഹനെ നമ്മൾ സ്നേഹിക്കുന്നത് ലിദാത്തിഹി, അവന്റെ ദാത്തിന് ആണ് നമ്മൾ സ്നേഹിക്കുന്നത്, അവന്റെ ദാത്തിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി, അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ കുറെ സമ്പത്ത് നമുക്ക് നൽകിയാൽ അല്ലാഹനോട് കുറെ ഹുബ്ബങ്ങൾ കൂടുക, സമ്പത്തിൽ കുറച്ച് കുറവ് വരുത്തിയാൽ അല്ലാഹനോടുള്ള ഹുബ്ബ് കുറയുക ഉണ്ടാകുമോ? അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ നമ്മൾ സ്നേഹിച്ചത്? മഹ്ബൂബ് ലിദാത്തിഹി എന്നാണോ, അല്ല ലിമാഅത്ത അല്ല ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണോ സ്നേഹം കൂടിയത്? അള്ളാഹു എന്തെങ്കിലും ഒന്ന് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നൽകിയതിന് ശുക്ർ, അല്ല നമുക്ക് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഹംദ്. അലാ കുല്ലി ഹാൽ, എന്നിട്ട് അവനോടുള്ള സ്നേഹം വർദ്ധിക്കല്ലാതെ കുറയില്ല. ഏത് പരീക്ഷണം വന്നാലും അള്ളാഹനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നെ ചെയ്യണേ. അള്ളാഹന്റെ ഔലിയാക്കൾക്ക്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ വന്നാലും അള്ളാഹനോടുള്ള സ്നേഹം കൂടല്ലാതെ കുറയോ? കാരണം അവനാരാ? അൽ മഹ്ബൂബു ലിദാതിഹി ഫലാ യൻഖുസു ദാലിക ജഫാഉ, ഫലാ യൻഖുസു ദാലിക ജഫാഉ വലാ യസീദുഹു ബിർറുഹു. അത് ജഫാ കൊണ്ട് കുറയാൻ പോണില്ല, വലാ യസീദുഹു ബിർറു, ബിർറു കൊണ്ട് പ്രത്യേകിച്ച് കൂടാനും പോണില്ല. കാരണം അവൻ അൽ മഹ്ബൂബു ലിദാതി, അവന്റെ ദാത്തിനാണ് നമ്മൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹി എന്നുള്ള നിലക്കാണ് അല്ലാഹനെ സ്നേഹിക്കുന്നത്, വേറെ എന്തിനെങ്കിലും അല്ല. അല്ലാഹ് ചെയ്തെന്ന അടിസ്ഥാനത്തിലല്ല സ്നേഹിക്കുന്നത്, അവൻ അല്ലാഹുവാണ്, അവൻ അല്ലാഹുവാണ് എന്നടിസ്ഥാനത്തിലാണ് അല്ലാഹനെ സ്നേഹിക്കുന്നത്. അവൻ എന്തെങ്കിലും ഒരു ബിർറ് ചെയ്തെന്നുകൊണ്ട് പ്രത്യേകിച്ച് കൂടാനോ അവന്റെ അടുക്കൽ നിന്ന് ജഫ എന്നൊക്കെ ഒന്ന് കുറയാനോ ഇല്ല. വഫീ ദാലിക മാ ഫീഹി ഫഇന്നൽ മഹബ്ബത ദാതിയ തസീദു ബിൽ ബിർ. പക്ഷെ ഈ വാക്കിൽ വഫീ ദാലിക മാ ഫീഹി ഇതിനെ ഇതിൽ ചിലതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ട ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അത് കുറെ ഫഇന്നൽ മഹബ്ബത്തിൽ ദാതിയ തസീദു ബിൽ ബിർ, കാരണം മഹബ്ബത്ത് ദാതിയാണെങ്കിൽ തസീദു ബിൽ ബിർ, ബിർറു കൊണ്ട് വർദ്ധിക്കും. വലാ തുൻകിസുഹ സിയാദതുഹ ബിൽ ബിർ, അതിന്റെ സിയാദത്ത് സിയാദത്തിൽ ബിർറു കൊണ്ട് അത് കുറയില്ല. വലൈസ ദാലിക ബില്ല, ബിർറ് കിട്ടി എന്നുള്ളത് കൊണ്ട് വർദ്ധിച്ചു എന്നുള്ളത് എന്തല്ല, അതൊരു കുറവല്ല. വലാക്കിൻ മുറാദ് യഹ്യ, നേരെ മറിച്ച് യഹ്യ ഇബ്നു മുആദ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അന്നൽ ഖൽബ ഖദ് ഇംതലഅ ബിൽ മഹബ്ബത്തി ദാതിയ, ഹൃദയം മഹബ്ബത്തു ദാതിയ കൊണ്ട് നിറഞ്ഞു. فاذا جاء البر من محبوبه لم يجد في القلب مكانا خاليا من حبه يشغله محبه البر.
ആദ്യം തന്നെ മഹബ്ബത്ത് കൊണ്ട് നിറഞ്ഞിരിക്കും, പിന്നെ അവന്റെ അടുക്കൽ നിന്നൊരു ബിർറ് കിട്ടി എന്നുള്ളത് വെക്കാൻ സ്ഥലമില്ല, അത്രത്തോളം നിറഞ്ഞു നിൽക്കേണ്ടത് മഹബ്ബത്ത്.
ബൽ തിൽക്കൽ മഹബ്ബ ഖദ് ഇസ്തഹഖത്ത് അലൈഹി ബില്ലാത് ബിലാ സബബ്, യാതൊരു സബബുമില്ലാതെ ദാത്ത് കൊണ്ട് മാത്രം സ്ഥിരപ്പെട്ടതാണ്, ഇസ്തിഹഖാക്ക് ആയി തീർന്നിരിക്കുന്നതാണ്, അർഹതപ്പെട്ടതാണ് അവനോടുള്ള സ്നേഹം. വമ ഹാദ ഫലാ യുസീലുൽ വഹം ഫഇന്നൽ മഹബ്ബ ലാ നിഹായത ലഹാ, പക്ഷെ ഇതുകൊണ്ടും എന്താവൂല, ഈ വിശദീകരണം കൊണ്ടും ഇതിന്റെ ആ വഹമ തീരില്ല, കാരണം മഹബ്ബത്ത് എന്ന് പറയുന്നതിന് അറ്റമില്ല, അത് നിറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല, അറ്റല്ലാത്തതാണ്. വകുല്ലമ ഖവിയത്തിൽ മഅരിഫ വൽ ബിർ ഖവിയത്തിൽ മഹബ്ബ, അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് എത്രത്തോളം വർദ്ധിക്കുന്നു, അള്ളാഹു നമുക്ക് നൽകിയ ബിർറിനെ കുറിച്ച് എത്രത്തോളം നമ്മൾ അംഗീകരിക്കുന്നു, അത്രത്തോളം മഹബ്ബത്ത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. വല നിഹായത്തെ അലി ജമാലിൽ മഹബൂബ് വല ബിർഹി, മഹബൂബിന്റെ ആ ജമാലിനും ബിർറിനും യാതൊരു അറ്റവുമില്ല. ഫല നിഹായത്തെ അലി മഹബത്തി, അതുകൊണ്ട് തന്നെ അവന്റെ മഹബ്ബത്തിനും അറ്റമില്ല. ബല്ലവുജ്തമഅത് മഹബ്ബത്തുൽ ഖൽഖി കുല്ലിഹിം വകാനത് അലാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻഹും കാന ദാലിക ദൂനമാ യസ്തഹിഖുഹു റബ്ബു ജല്ല ജലാലു, പടപ്പുകളോട് മുഴുവനുള്ള എല്ലാവരുടെ സ്നേഹവും കൂടി, എല്ലാവരും കൂടി അള്ളാഹനെ സ്നേഹിച്ചു, ഒറ്റ ഹൃദയത്തിൽ എല്ലാവരും അള്ളാഹനെ സ്നേഹിച്ചാലും അത് ആ സ്നേഹമെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹതപ്പെടുന്ന സ്നേഹത്തിൽ എവിടെങ്കിലും എത്തോ, എത്താനില്ല. വലിഹാദ ലാ തുസമ്മ മഹബ്ബത്തുൽ അബ്ദി റബ്ബിഹി ഇഷ്ഖൻ കമാ സയാതി ലിഅന്നഹു ഇഫ്റാത്തുൽ മഹബ്ബ, അതുകൊണ്ട് തന്നെ റബ്ബിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് ഇഷ്ഖ് എന്ന് പറയില്ല. ഇഷ്ഖ് എന്ന് പറഞ്ഞവര് പറയാ സ്നേഹത്തിന്റെ പാരമ്യതക്കാണ് ഇഷ്ഖ് എന്ന് പറയാ, ഈ തരീഖത്തുകാരെ തസവുഫിന്റെ ശൈലി അനുസരിച്ച് അള്ളാഹിനെ സ്നേഹിക്കുന്നതിന് അങ്ങനെ ഇഷ്ക് വേറൊരാൾക്കും ഇല്ലാത്തൊരു പാരമ്യത അത് പറയില്ല, കാരണം അതിന് അറ്റല്ല എന്നുള്ളതാണ്. ഇഷ്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. വല അബ്ദുല്ലാഹി യസ്ലു ഫി മഹബ്ബത്തില്ലാ ഇലാ ഹദ്ദിൽ ഇഫ്റാത്, ഇഷ്ക് എന്ന് പറഞ്ഞെങ്കിൽ എന്താകണം എന്ന് വെച്ചാൽ ഇഫ്റാത്തിൽ എത്തണം, അതിര് കടന്ന സ്നേഹം. അള്ളാഹിനെ സ്നേഹിച്ചാൽ അതിര് കടക്കുവോ, എവിടെ അതിന്റെ അതിര്? സ്നേഹിച്ചാ തീരും അള്ളാഹിനോടുള്ള സ്നേഹം, അത് അതിരില്ലാത്തതാ. ആ സ്നേഹത്തിന് മഹബ്ബത്ത് തന്നെ പറയുള്ളൂ, അതിര് കടന്ന അതിര് വിട്ട സ്നേഹം അതിനാണ് ഇഷ്ക് എന്നറിയാം. അതിര് വിട്ടത് അതിനാണ് ഇഷ്ക് എന്നറിയാം. നമ്മൾ മലയാളത്തിൽ അതിര് വിട്ട സ്നേഹത്തിന് തന്നെയല്ലോ പ്രേമം എന്നൊക്കെ പറയാം, ആ സാധനമാണ് ഇഷ്ക്. അവരുടെ ഭാഷയിൽ അതാണ് അതിര് വിട്ട് സ്നേഹിച്ചു, അങ്ങനെ അതിര് വിടണ്ട. അള്ളാഹിനോടുള്ളത് വിട്ടാ തീരുന്ന അതിരിലൊന്നല്ല, സ്നേഹിച്ചാൽ അതിര് തീരില്ല. അൽബത്ത വല്ലാഹു അഅലം, വല്ലാഹു അഅലം. അപ്പോ ഈ പറഞ്ഞത് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു മഅന ഇതിലുണ്ട്, മൻഹജിയ ഒരു മഅന ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു. സ്നേഹം എന്നുള്ളതിന്റെ അടിസ്ഥാനം അള്ളാഹിനെ സ്നേഹിക്കുന്നത് എന്തിനാണ്? ലിദാത്തിഹി, അള്ളാഹിനോടുള്ള അവനാണ്, അവൻ അള്ളാഹുവാണ് എന്നുള്ള ദാത്തിലാണ്. നമുക്ക് ദുനിയാവിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ കൂടുതൽ കിട്ടി അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് സ്നേഹത്തിൽ വലിയ വ്യത്യാസം വരണ്ടോ? ബിർറ് അള്ളാഹ് ചെയ്തു തരുന്ന നിഅമത്തുകൾ അംഗീകരിക്കും തോറും അള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൂടും. പക്ഷേ ബലാഇകളാണെങ്കിൽ, പരീക്ഷണങ്ങളാണെങ്കിൽ പോലും, ജീവിതത്തിൽ മുഴുക്കെ പരീക്ഷണത്തിലാണെങ്കിൽ പോലും അള്ളാഹിനോടുള്ള സ്നേഹം കുറയാനുണ്ടോ? കുറയാനില്ല. കാരണം ദുനിയാവിലല്ല, പരലോകത്ത് അള്ളാഹ് എനിക്ക് ഖൈറാണ് കൊണ്ട് വെച്ചിട്ടുള്ളത്. അള്ളാഹ് എനിക്ക് ഇതിൽ ഇതുകൊണ്ട് ഖൈറാണ് വെച്ചിട്ടുള്ളത് എന്നവന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെന്തില്ല, യാതൊരു അറ്റവുമില്ല. അപ്പൊ ഇവിടെ യഹ്യ ഇബ്നു മുആദ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതായിരിക്കണം. എന്ത്? അള്ളാഹിനോടുള്ള സ്നേഹം അള്ളാഹ് എന്നുള്ള ദാത്ത് കൊണ്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഹൃദയത്തിനുള്ളിൽ. പിന്നെ ബിർ എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അതിലൊരു വർദ്ധനവ് ഉണ്ടാകാനില്ല, ജഫാ എന്നുള്ളത് കൊണ്ട് അത് കുറഞ്ഞു പോകില്ല. ഇനി ഇത് പടപ്പുകളോടുള്ള സ്നേഹത്തിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൻഹജിയായ കാര്യത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് എന്തടിസ്ഥാനത്തിൽ? അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നതാണെങ്കിൽ, നമ്മൾ സ്നേഹിക്കുന്നത് ദീനിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ദുനിയാവിന്റെ ഒരിടപാട് അതിൽ ബാധിക്കേണ്ടതില്ല. പലപ്പോഴും ദുനിയാവിന്റെ അടിസ്ഥാനത്തിൽ സ്നേഹിച്ചു തുടങ്ങും, പിന്നെ അത് ദീനായി മാറുന്ന ആൾക്കാരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ദുനിയാവിനൊരു കുറവ് വരുമ്പോ ദീൻ എന്നുണ്ട് വിട്ടുപൊളിഞ്ഞു പോകണാണ് ചില ആൾക്കാർ. നമ്മൾ സാധാരണ പറയും ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഷെയർ കൂടുമ്പോ പലപ്പോഴും ആദ്യം വന്നിട്ടുണ്ടാകുക നമ്മളെ സഹോദരങ്ങൾ തമ്മിൽ തന്നെയാണ് കച്ചവടം എന്ന് പറയും. അപ്പൊ പിന്നെ സാധാരണ എഴുത്തും കുത്തും കണക്കൊക്കെ ചിലപ്പോ കുറയും അല്ലേ. പൊളിയുമ്പോളോ ഒരു കാഫിറിനോടാണ് നമ്മൾ കച്ചവടം നടത്തിയെങ്കിൽ എന്തേ പൊളിയുള്ളൂ, കച്ചവടേ പൊളിയുള്ളൂ. നമ്മളൊരു നമ്മളെ സഹോദരനോടാണ് കച്ചവടം നടത്തിയതെങ്കിലോ കച്ചവടവും പൊളിയും ബന്ധവും പോകും രണ്ടും പോകും. അപ്പൊ പലപ്പോഴും അത് ദുനിയാവ് എന്നുള്ളത് ദീനിനെ ബാധിക്കും. അതുകൊണ്ട് അത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴക്കണ്ട, അല്ലെങ്കിൽ അതിന് കൃത്യമായ കണക്കും വരകളും കൃത്യം അത് ആരോട് നടത്തുകയാണെങ്കിലും മുഹാമല മുഹാമലയാണ്, ഇടപാടുകൾ ഇടപാടാണ്. ആ ഇടപാടുകൾ അതിന്റെ വരയും കുറി അനുസരിച്ച് തന്നെ വേണം. അതും ദീനും തമ്മിൽ കൂട്ടിക്കുഴക്കരുത്. അതിന് വേണ്ടിയിട്ടാകരുത് ദീനിന്റെ സ്നേഹം. അങ്ങനെ പലപ്പോഴും പല മുഖങ്ങളും നമ്മൾ കാണും. ഒരു കച്ചവടം ഉണ്ടെങ്കിൽ ഭയങ്കര സുന്നത്താണ്, കച്ചവടം പോകുമ്പോ സുന്നത്തതിന്റെ കൂടെ ഒളിച്ചോട് പോകും, അതുണ്ടാകരുത്. അതിനു വേണ്ടിയുള്ളതല്ല അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹം. അതെപ്പോഴും നിലനിൽക്കും, അതെപ്പോഴും നിലനിൽക്കും. അത് അതിന്റെ ദാത്തിലാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാണോ സ്നേഹം? അവരെത്രത്തോളം ദീനിയായിട്ട് നമ്മൾ വെറുക്കും എപ്പോ അത് നിലനിൽക്കുന്നവരെ വെറുക്കുന്ന ഘട്ടണ്ടാണ്. എന്തിന്റെ പേരിലാണ്? ദീനിന്റെ കാര്യത്തിൽ കുറവ് വരുന്ന സമയത്താണ് വെറുക്കുക. ഒരു ബിദഅത്ത് വന്നോ അതിനനുസരിച്ച് വെറുപ്പുണ്ടാകും. അത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചുള്ള വെറുപ്പുണ്ടാകും. അല്ല വെറുക്കുന്നതിനോടാണ് വെറുക്കുക, അല്ല സ്നേഹിക്കുന്നതിനോടാണ് സ്നേഹിക്കുക. അല്ലാതെ നമുക്കെന്ത് കിട്ടി നമുക്കെന്ത് കുറവ് വന്നു അതിനനുസരിച്ച് അയക്കണമെന്നില്ല. واضح. والله تعالى أعلم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. سبحانك اللهم بحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.